உஜ்ஜலமாக ஒரு சப்ஜெக்டான ஒற்ற வரியில் பண்ணால் பிராமண்யம் ஏதாண்டு 29 ஸ்மிருதிகளுண்டு. ஈ ஸ்மிருதிகளில் எல்லாம் தான் பிராமண்யத்தை குறித்து வியக்தமாய் நிர்வச்சிட்டு ஜென்மனால் ஜாயதே மர்த்ய, கர்மணால் ஜாயதே த்விஜ, பிரம்மஜானேன இவ பிராமண. ஜென்மம் கொண்டு எல்லாவரும் சாதாரண மனுஷர். 16 லட்சம் தரத்திலுள்ள ஜந்துக்களான பூமிலுள்ளது. 4 லட்சம் தரத்திலுள்ள சசியங்கள், 80,000 தரத்திலுள்ள விரட்சங்கள். அப்போ 16 லட்சம் தரத்திலுள்ள ஜந்துக்களில் ஒரு ஜீவி ஒரு ஜந்துவான மனுஷன். 2 பிரத்யேகதையுள்ளது, ஒன்று சிரிக்கறியாம், 2 மலர்ந்து கிடக்கானும் சாதிக்கும். இது 2 மாத்திரல்ல, பாக்கியுள்ளதுக்கு நம்ம டியூ கோர்ஸ் ஆட் செய்ததா. போம்பே டையிங்கிண்ட சாரியும் விவால்டியட ட்ரெஸ்ஸும் எல்லாம் பின்னீடு ஆட் செய்ததா. அதுப்போ ஏது மிருகத்தினும் வேணி நமக்கு இட்டு கொடுக்கையும் செய்ய. அப்போ ஜென்மம் கொண்டு மர்த்தியன், கர்மம் கொண்டு த்விஜன், 2 ஜென்மத்தை பிராபிச்சவன். அது ஆர்க்கும் சாதிக்கும். என்ன உபநயனம் கழிஞ்சால் வைசியன் அது மகனே பிசினஸ் விரத்தி படிப்பிக்கும். க்ஷத்ரியன் உபநயனம் கழிஞ்சால் ஆயுத வித்ய ராஷ்ட்ர காரியங்கள் படிப்பிக்கும். பிராமணன் பிரம்மஜானத்தின் பந்தாவிலேக்குள்ள வழியிலூட நடக்க படிப்பிக்கும். அப்போ த்விஜ 2 ஜென்மத்திலேக்கு மாற. இதில் ஏதா நல்ல ஜோலி? வேதவியாசஸ்மிருதி வியாசஸ்மிருதி உத்தமம் சாதமம் ச ஏதத் கர்ம ந வித்யதே. அர்த்தம் நீங்களுக்கு அறியா, மனசிலாயி? உத்தமம் என்று பரையானோ அதமம் என்று பரையானோ ஒன்றும் இல்ல. அவனவன் கர்மம் எத்தோளம் கஹனமாய் எத்தோளம் ஸ்வயம் அர்ப்பிச்சு கொண்டு ஈஸ்வரார்ப்பணமாய் நடத்துவோ அது கர்மத்தை தர்மமாக்கி மாற்றும் பிரவர்த்தி. அப்போ உத்தமம் சாதமம் ஏதத் கர்ம ந வித்யதே என்ன ரீதி பிராமண்யம் என்பது உத்தமமாக கர்மத்தை தர்மமாக்குபோல் மாத்திரமான. சூத்ரோபி சீலசம்பன்னோ பிராமணாத் குணவான் பவேத், பிராமணோபி கிரியாஹீன சூத்ராத் பிரத்யவரோ பவேத். ஏதொரு சூத்ரனாங்கிலும் ஏதொரு ஜாதிக்காரனாங்கிலும், ஞான் ஜாதி என்னுதேசிச்சது இப்பழத்தை ரீதி நம்ம பிரயோகிக்கிறது மாத்திரம். ஏதொரு ஜாதிக்காரனாங்கிலும் சீல சம்பன்னோ சம்பன்னீலம் கொண்டு பிராமணாத் குணவான் பவேத், பிராமணனேக்காள் குணவானாயத்தீரும். அதே ரூல் ஆப்ளிக்கபிள் ஆன பிராமணன். பிராமணோபி கிரியாஹீன கிரியாஹீன பிராமணாபி சூத்ராத் பிரத்யவரோ பவேத், சூத்ரனேக்காள் எத்தையோ தாழையா. இப்போ இது பாரதத்தில் வளரம் பிரச்சுர பிரச்சாரம் நேடி AD 750 வரை. அன்னு வரை ஆர்க்கு வேணமெங்கிலும் பிராமணியத்தில் நின்று தாழ்த்தேக்கோ தாழ்த்து நின்று மகளிலேக்கோ போக சாதிக்கும். திரோணாச்சாரியர் பிராமணனாயிருந்து, பிராமண்யம் வேண்ட க்ஷாத்ரஸ்வபாவம் மதி என்ன அது க்ஷத்ரியனாய் குருக்ஷேத்திரபூமி வந்தது. அல்ல திரோணாச்சாரியர்க்கு குருக்ஷேத்திரபூமி வரான் அவகாசம் இல்ல. பிராமண்யம் பிரம்மணத்துவம் வேண்ட என்பட்டு வந்ததான அது. அதுபோல வேதவியாசன், நம்ம பயும் பராசர மகர்ஷியட மத மகனாயது கொண்டாடு வேதவியாசன் பிராமணன் அல்ல. 29 ஸ்மிருதியும் பயனது அம்மையுடைய ஜாதியான மக்களுக்கு, அச்சன் ஜாதி அல்ல. எவடையாணோ அம்ம ஏது ஜாதியாணோ ஆகிறது ஆ அம்மையுடைய மகனும் மகளும் அம்மையுடைய ஜாதிலே விடுள்ளு. எந்த சௌகரியம் அனுசரிச்சு எனிக்கு வேதவியாசனை பிராமணனாக்கானும் ப்ரொவிஷன் இல்ல. அதுகொண்டு வேதவியாசன் முக்குவன் தண்ணியான. முக்குவ மாதத்துவத்தில் ஜனிச்சதான், அது காரணம் உண்டு. காரணம் ஆத்தத்தை ஸ்பேமும் எக்கும் தம்மில் சேர்ந்த சமயத்து ஸ்பேமிலும் எக்கிலும் பிளட் இல்ல, சோர இல்ல. ஆ ஸ்பேமினை முறிச்சாலோ எக்கினை முறிச்சாலோ ஒரு ஒரு பெல்லட்டு பிளட் காணில்ல. பிளட் வரது ஏதாண்டு 30-ஆம் திவசத்தின் சேஷம். ஆ பிளட்டின் காரணமாயது அம்மையுடைய கர்ப்பத்திலுள்ள அவஸ்தையான. அதுகொண்டு எந்த ரத்தம் அம்மையுடைய ரத்தமான, அச்சன் பீஜம் உண்டு. அப்ப அம்ம எவடையாணோ அவடையான அவஸ்த. அதுகொண்டு வேதவியாசன் முக்குவனாயிருந்து உயர்ந்துயர்ந்துயர்ந்து வேதத்தை வியசிக்கான் பாகிக்கான் பாகத்தின் உயர்ந்த அத்தேகம். அதுபோல நம்ம அனுஷ்டிக்க ஆச்சாரங்களில் அறியாதையாணும் ஏற்றவும் கூடுதல் ஆச்சாரம் அனுஷ்டிக்கிறது ஐதரேய பிராமணத்தில் நின்னான. ஐதரேய ஆரண்யகத்தில் நின்னும் ஏற்றவும் உஜ்ஜல உபனிஷத்துக்களாய நாலஞ்சு உபனிஷத்துக்களில், தேசோபனிஷத்துக்கள் அல்ல, நாலஞ்செண்ணத்தில் ஏற்றவும் உஜ்ஜலம் என்பயது ஐதரேய உபனிஷத்தும் மஹைதரேய உபனிஷத்துமான. அப்ப ஐதரேய உபனிஷத்து எழுதிய வக்தி, மஹைதரேய உபனிஷத்து எழுதிய வக்தி, ஐதரேய ஆரண்யகம் எழுதிய வக்தி, ஐதரேய பிராமணம் எழுதிய வக்தி சண்டாளனாயிருந்து மஹீதாச ஐதரேயன். ஆ சண்டாளனான உயர்ந்துயர்ந்துயர்ந்து பிராமண கிரந்தங்கள் யஜ்ஞம் யாகம் கர்மம் நடத்தேண்ட ரீதியை குறித்து விவரிக்கிற வைதிக கிரந்தங்களுக்கு துல்லியமாய கிரந்தங்கள் ரச்சிச்ச வியக்தி. அங்கே நோக்குபோல் பிராமண்யம் இஸ் அச்சீவபிள் பை ப்ரோப்பர் தார்மிக் பாத்வே ஆண்ட் கஸ்டம்ஸ் ஆண்ட் ரிச்சுவல்ஸ். அதிலூட சாதிக்கும். ஸ்ரீராமன் க்ஷத்ரியனாயிருந்து பிராமணன் அல்ல, ஸ்ரீகிருஷ்ணன் ஓபிசி ஆயிருந்து, அதர் பேக்வேர்ட் கம்யூனிட்டி. காரணம் உயர்ந்துயர்ந்துயர்ந்து அவடம் வரை எத்தா செய்தது, பியோண்ட் விச் யூ ஹாவ் காட் நோ பிளேஸ், ஈஸ்வரனாய் மாற, அவதாரமாய் மாற. அதுகொண்டு பிராமண்யம் அறிவிலூட எத்தேண்டதான. வால்மீகிக்கு வந்த மாற்றம் போலே ரத்னாகரன் என்ன காட்டாளன் சீதாதேவிக்கு லவகுஷன்மார்க்கு ஜன்மம் நல்கான் ஆசிரமம் மாற்றி கொடுக்க பாகத்தின் ஒரு உஜ்ஜல ரிஷிவரியனாய் மாறிய மாற்றமான நம்ம பரையின் சேஞ்ச். சூத்ரோபி சீலசம்பன்னோ பிராமணாத் குணவான் பவேத். அப்ப அடுத்தது இது ஜென்மம் கொண்டு மாத்திரல்ல கர்மம் கொண்டும் சித்திக்கேண்டதான. சாதாரண பரைய சாதகனாவுக, அது சாதனையிலூட. எப்பழா சாதகனாவ? காயத்ரி மந்திரம் 42,000 பிராவசியம் ஜபிச்சு கழிஞ்சால், மற்ற திவசம் கொண்டு ஜபிக்கணும் இல்ல, எந்தெங்கிலும் ஜபிச்சாவ 42,000 பிராவசியம் காயத்ரி மந்திரம் ஜபிச்சு கழிஞ்சால் சாதகன் லெவலிலேக்கு உயர்ந்து பின் நிரந்தரம் அனுஷ்டிச்சு கீப் தட் ஸ்டாட்டஸ். அப்ப இது செய்தது ஓம் பூர்புவஸ்வஹ ஓம் தத் சவிதுர்வரேண்யம் பர்கோ தேவஸ்ய தீமஹி தியோ யோ ந பிரசோதயாத். சௌனக சிக்ஷ பிரகாரம் தியோ யோ ந பிரசோதயாத். அப்ப எந்த பற்றியது, இது சொல்லியது எங்கனையாணும் ஞான் சிரிச்சு ரெண்டு மூணு பிராவசியம் வெறதே சோதிச்சு, எங்கனையா சொல்லியது? தியோ யோ ந பிரசோதயாத், அதாயது பிரபஞ்ச சைதன்யத்தின் முழுவதும் காரணபூதனாய ஹே சூரியதேவா என்னையும் பிரச்சோதிப்பிக்கல்லே. தியோ யோ ந பிரசோதயாத் நஹ பிரசோதயாத் என்று பயத்து திவசம் பிரார்த்திச்சது அபத்தத்தை போலும் என்னை நன்னாக்கியக்கல்லே என்னான. அப்ப எத்த பிராவசியம் சொல்லியால், சாதாரண இன்னும் ஞான அப்புறத்து ஒரு க்ஷேத்திரத்தில் பரையண்டாய் வேதமந்திரம் சொல்லுபோல் அது அர்ஹிக்கீரியத்தோடு கூடி சொல்லணும். ஓஃபீஸிலேக்கு போகணுள்ள திருதி ஏகாச்சமேதி சிரஷ்டமே பஞ்சஜமே சப்தஜமே நவஜமே ஏகாதசமே சொல்லிக்கழிஞ்சது வேதமந்திரம் அல்ல, அது வெறும் அரித்தமெட்டிக்ஸ். அரித்தமெட்டிக்ஸினை வேதமாக்கி மாற்றுபோல் ஆ வேவ்ஸ் உண்டாகணும். ஆ வேவ்ஸில் அப்சுமே சோமோ அப்ரவி எதந்தர் விஸ்வானி பேஷஜா அக்னிஞ்ச விஸ்வசம்புவம் ஆபஷ்ட விஸ்வபேஷஜி ஆபப்ரணீத பேஷஜம் வரூதம் தன் வே ஏமமா ஜோக்ச சூரியம் திருஷே இதமாபப்ரவஹதயத்கிஞ்சதுரிதம் மயி யத்வாஹமபிதுத்ரோஹ யத்வாஷ்யே பாவுதாநுதம். இங்கே சொல்லப்படலே வேதாவுன்னு அதுல்ல அது வேதம் பரையல வேதம் சொல்லலல்ல. யேசுதாஸ் பாட்டு பாடினது யேசுதாஸ் பாட்டு பண்ணு விசாரிக்க வாக்கத்தி மாறிட்டுள்ளு பாடேண்டது பண்ணால் எங்கே இருக்கும் அது அதி லெவலிலேக்கு எத்தணும். காயத்ரி மந்திரம் சொல்லணும் நாற்பத்தொன்னு நூற்றொன்னு ஆயிரத்தொன்னு சொல்லணமில்ல, பட்சே சொல்லுபோல் அதி லெவலில் சொல்லணும். ஆ வைபிரேஷன் நீங்கள் அறியன் ஒரு விஷமும் இல்ல. நீங்கள் காயத்ரி மந்திரம் மூணு ரீதி சொல்லாம். ஒன்று நீங்கள் சொல்லுபோல் வலது சைடில் ஏழு பேர் இருக்கணும்னு விசாரிக்க, ஏழாமத்தை ஆள்க்கும் கேட்கும் ரீதி நீங்கள் மந்திரம் சொல்லாம். காயத்ரி மந்திரம் அல்ல ஏது மந்திரம், அது ஒரு ரீதி. ரெண்டாமத்தை ரீதி மூணாமத்தை ஆள்க்கு கேட்கான் பாகத்தின் சப்தத்தோடு கூடி ரெண்டாமத்தை ரீதி. மூணாமத்தை ரீதி நீங்களீரம் வைபிரேட் செய்யுன ரீதி அடுத்துள்ளவரும் கேட்க சாத்தியல்ல. ஆளுடீரம் வைபிரேட் செய்யுன ரீதி நீங்கள் சொல்லி ஸ்ரையோடு கூடி இருந்தால் நீங்கள் மனசிலாகும் சரீரத்தின் பிரகம்பனம் எத்தையுண்ட். சம்சயம் தோணுனா அடுத்துள்ள டோக்டரை விளிக்க, நீங்கள் காயத்ரி மந்திரம் சொல்லிட்டு ஸ்டெதஸ்கோப் ஒன்று வைக்கா பாரு, ஹீ கேன் ஹியர் தட் சவுண்ட், வைபிரேஷன் கேட்கன் சாதிக்கும் டோக்டருக்கு கிருத்தியாய்ட்டு. நீங்கள் தான் கேட்க சாதிக்கும் ஸ்டெதஸ்கோப் நெஞ்சத்து வச்சு நீங்கள் காயத்ரி மந்திரம் சொல்ல. ஆ வைபிரேஷன் ஆன சைக்கோ லிங்குவிஸ்டிக் ஆன்ட் நியூரோ லிங்குவிஸ்டிக் எஃபெக்ட் கேம்பிரிட்ஜ் யூனிவேசிட்டியும் ஓக்ஸ்ஃபோர்ட் யூனிவேசிட்டியும் வெஸ்டில எல்லா யூனிவேசிட்டிகளும் பரையின் மந்திரம் சொல்லியா வெறும் மோட்சத்தினல்ல, மொத்தத்தில் சரீரத்தினை பிடிச்சு குலுக்கிறதான மந்திரம். ஆ மந்திரம் சொல்லுன எஃபெக்ட் பிராமணியத்திலேக்குள்ள அனவதி மைல் ஸ்டோன்களில் ஒன்று மாத்திரம். மந்திரம் சொல்லியால் பிராமணன் ஆகணும்னு ஆர்க்கு வேணும் சொல்லாம், அதுகொண்டு பிராமணன் ஆகணும்னு. பட்சே ஆ கர்த்தவியம் செய்யுகையாணில் பர்ஃபெக்டாய்ட் செய்யணும், அது அல்லாது அவட அட்டையும் செய்ய சாத்தியல்ல. யதார்த்தத்தில் இத்தையும் காலம் பிராமணர் பிராமணியம் உள்ளவர், ஞான் பிராமணர் உபயோகிக்கிறது முழுவதும் பிராமணியத்தின் லெவலில் எத்தியவர், அவர் போகும்போல் சுற்றும் உள்ளவர் அவர் போகிறது கண்டால் எழுந்தேற்று நிற்கான் காரணம் இத்தேகம் அவரோடு பண்ணிட்டல்ல. இது வரும்போல் எழுந்தேற்று நிற்கிறது வர்த்தாணும் அவருடைய மனசில் தன்னை தோன்றியது கொண்டா. ஆ தோந்தல் ஓட்டோமாட்டிக்கலி உண்டாகணும். பேப்பரில் எழுதி 50 பைச கார்டில் போஸ்ட் செய்து ஒராள் அதிலூட போகும்போது நீங்களே எழுந்தேற்று நிற்கணும் எழுந்திட்டு ஆரம் அவர் எழுந்தேற்று இளை பகமானிக்கிறது நல்லதாணும் தோணுன லெவலிலேக்கு உயரணும். சுயம் உயர்ச்ச அதி பிரம்மஜானம் உண்டாகணும். ஈ பிரம்மஜானம் என்று பல காவி வஸ்திரம் உடுத்த சன்னியாசிமரும் பரையதாணோ பிரம்மஜானம், அது அல்ல பிரம்மஜானம். பிரம்மஜானம் அல்ட்ரா மோடேன் சயின்ஸான பிரம்மஜானம். கேனோபனிஷத்தில் ஒரு வரி பரையுண்டு, ஒரு செட்டு வரிக பரையுண்டு, ததிதம் எதிதம் உபாசதே. கண்ணு கொண்டு காணான் சாத்தியல்ல, கண்ணினை காணிப்பிக்கிற சைதன்யம் ஏதாணோ அதான பிரம்மச்சைதன்யம். டெஃபினிஷன் இஸ் பக்க. ஈ பிரம்மச்சைதன்யத்தை கண்ணு கொண்டு காணான் சாதிக்கோ? சாதிக்கல. பட்சே கண்ணினு காழ்ச நல்குன ஒரு சக்தி கண்ணினகத்து பிரவர்த்திக்கிண்டு. சிந்திக்கானும் மனசிலக்கானும் வளர எழுப்பம். ഒരു ചെറിയ എള്ള് കയ്യിൽ വെച്ച് അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കാം, ഇതെന്താ അമ്മൂമ്മയെന്ന് ചോദിക്കാം. അപ്പൊ അമ്മൂമ്മ പറയും, ഇതെള്ളാണ്, കുഴപ്പമൊന്നുമില്ല. അവർ ഇതെള്ളാണെന്ന് അമ്മൂമ്മയ്ക്ക് എങ്ങനെയാ മനസ്സിലായത്? ഇതെള്ളാണെന്ന് മനസ്സിലാക്കാൻ ഇത്രയധികം വിഷമം എന്താ? ആ ചെറിയ എള്ള് കണ്ട മനസ്സിലാവില്ലേ ഇത് എള്ള് ആണെന്ന്? നമുക്ക് എങ്ങനെയാ കണ്ടപ്പോ മനസ്സിലായത്? അപ്പൊ അമ്മ പറയും, ഇത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഈ കണ്ടത് തലച്ചോറിനകത്ത് എവിടെയാ വെച്ചിരിക്കുന്നത്? അതറിഞ്ഞൂടാ. ഈ എള്ളിന്റെ രൂപം തലച്ചോറിൽ എവിടെയാ വെച്ചിരിക്കുന്നത് ആർക്കും അറിഞ്ഞൂടാ. അത് കെമിക്കലായിട്ടാണോ, ടേപ്പ് ആയിട്ടാണോ, സി ഡി ആയിട്ടാണോ, കാസറ്റ് ആയിട്ടാണോ, ഇലക്ട്രിക്കൽ വേവ്സ് ആയിട്ടാണോ, ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്റെ മുമ്പിൽ പ്രധാനപ്പെട്ട എന്റെ സുഹൃത്ത് വരുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തിനോട് പേര് ചോദിക്കുമ്പോൾ ആ രൂപം എന്റെ കണ്ണിൽ പ്രകാശരശ്മിയായി റെട്ടിനായിൽ വീണ റെട്ടിനായിൽ നിന്ന് ഈ വീഡിയോ വേവ്സ് നേരെ തലച്ചെന്ന് ചലയിൽ പണ്ടെന്നോ ഇങ്ങനെ കണ്ടിരിക്കുന്ന രൂപവുമായി കമ്പയർ ചെയ്ത് ഇത് സുബ്രഹ്മണ്യ അയ്യരല്ല രാമചന്ദ്ര അയ്യരാണ് എന്ന് എന്റെ തലച്ചോറ് എന്നോട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, കഴിഞ്ഞ വർഷം ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചപ്പോൾ കഴിച്ച കാളൻ അതി ഗംഭീരായിരുന്നു കേട്ടോ. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈ കഴിഞ്ഞ വർഷം കഴിച്ച കാര്യങ്ങൾ മുഴുവനും തലയ്ക്കകത്ത് എവിടെയാ മെമ്മറിയിൽ വെച്ചിരുന്നത്? അത് എന്തായിട്ടാ മെമ്മറിയിൽ വെച്ചിരുന്നത്? ന്യൂറോ സർജനായ ഡോക്ടർ സാംബശിവൻ തല മുഴുവനും വെട്ടിപ്പൊളിച്ച് തലയ്ക്കകത്തുള്ളത് മുഴുവനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കാളന്റെ ടേസ്റ്റ് എവിടെയാ വെച്ചിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധ്യല്ല. അതവിടെ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ സയന്റിസ്റ്റിനും ഒരൊറ്റ സർജനും അടുത്ത 2000 വർഷം ഗവേഷണം നടത്തിയാലും മനസ്സിലാക്കാൻ പറ്റാത്ത ലെവലിലുള്ള ബ്രെയിനിലെ നോളജ് അവിടെ വെച്ച് സ്റ്റോർ ചെയ്ത് ആവശ്യത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ചൈതന്യം ബ്രെയിനിനകത്ത് പ്രവർത്തിക്കുന്നത് ഏതാണെന്ന് ഒരു സയൻസിനും കണ്ടുപിടിക്കാൻ പറ്റാതെ അവസാനം മുകളിലേക്ക് നോക്കി തൊഴുതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉത്തരം കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഉത്തരമാണ്, അത് ബ്രഹ്മചൈതന്യമാണ്. എന്റെ കണ്ണിൽ പ്രവർത്തിക്കുന്നത്, എന്നെ തിരിച്ചറിയിപ്പിക്കുന്നത്, എനിക്ക് ഓർമ്മ വരുത്തുന്നത്, ഓർമ്മയിൽ നിർത്തുന്നത്, എന്തെങ്കിലും ഇവിടെ പ്രഭാഷണം നടത്തണമെങ്കിൽ ആ വിഷയത്തിനനുസരിച്ച് വാചകങ്ങൾക്കനുസരിച്ച് വാക്കുകൾക്കനുസരിച്ച് അക്ഷരങ്ങൾക്കനുസരിച്ച് സന്ദേശം ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് എത്ര തപസ് ചെയ്താലും വരില്ല. ഒരു ശക്തി വിത്തിൻ ഈസ് വർക്കിംഗ്, എന്റെ ശരീരത്തിനകത്ത് വർക്ക് ചെയ്യുന്നു. ആ ശരീരത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ചൈതന്യത്തിനനുസരിച്ച് നാക്ക് വൈബ്രേറ്റ് ചെയ്ത് അക്ഷരങ്ങൾ വന്ന് അക്ഷരങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ചെവിയിലെ കോക്ലിയയിൽ എത്തിയിട്ട് അവിടെയുള്ള മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്ത് ആ മെംബ്രെയിന്റെ വൈബ്രേഷനിൽ നിന്ന് ഇലക്ട്രിക്കൽ ഓഡിയോ വേവ്സ് ബ്രെയിനിൽ ചെന്ന് ബ്രെയിൻ ഓരോ അക്ഷരവും അനലൈസ് ചെയ്ത് പറയുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കി തമാശ ആണ് പറയുന്നതെങ്കിൽ ചിരിക്കാനും സീരിയസ് ആയിട്ടുള്ളതാ പറയുന്നത് എങ്കിൽ സീരിയസ് ആയിട്ടിരിക്കാനും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരു ശക്തി കൊച്ചു ചെവിക്കകത്ത് വർക്ക് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മചൈതന്യം എന്ന് ഭാരതീയർ പറഞ്ഞത്. എത്ര ഉജ്ജ്വലമായ കൺസെപ്റ്റ്! അപ്പോൾ സ്വതസിദ്ധമായ ഒരു ശക്തി ശരീരത്തിനകത്ത്, എന്റെ മാത്രമല്ല എല്ലാവരുടെയും, മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജീവികളുടെയും, എല്ലാ ജീവികളുടെയും ശരീരത്തിന് മാത്രമല്ല എല്ലാ സസ്യങ്ങളിലും, എല്ലാ സസ്യങ്ങളിലും മാത്രമല്ല ഓരോ അമീബയിലും വൈറസിലും ഈസ്റ്റിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കണമെന്ന് അതിനറിയാം, എങ്ങനെ സംഭവിക്കണമെന്നറിയാം. അതിന് ഭാരതീയരിട്ട പേരാണ് ബ്രഹ്മചൈതന്യം. ഇംഗ്ലീഷുകാര് ഇപ്പൊ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് കൊടുത്ത പേരാണ് ദ സെൽഫ് അവയർനെസ്, ദ കോൺഷ്യസ്നെസ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ആസ് എൻ ഇൻട്രിൻസിക് ഫാക്ടർ ഇൻ എവറിതിങ്. That is something great where these Indian philosophers explained for the last not less than 5,000 years. 5,000 വർഷങ്ങളായി ഓരോന്നിലുമുള്ള സ്വബോധം, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഊർജം, സ്വചൈതന്യം, അതേതാണോ അതാണ് ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത്. അതിന് ഈശാവാസ്യ ഉപനിഷത്ത് ഒരു വിവരണം നൽകുന്നുണ്ട്. തദേജതി, അത് ജനിക്കുന്നില്ല, ചലിക്കുന്നില്ല.
തൻ നൈജതി അത് ജനിക്കാതിരിക്കുന്നില്ല, ചലിക്കാതിരിക്കുന്നില്ല. തദ്ദൂരേ അതങ്ങകലത്തിലുണ്ട്, തദ്വന്തികേ നിങ്ങളുടെ അടുത്തുണ്ട്, തദ് അന്തരസ്യ സർവസ്യ എല്ലാവരുടെയും അകത്തുണ്ട്, തത് സർവസ്യാസ്യ ബാഹ്യത എല്ലാവരുടെയും പുറത്തുണ്ട്. ഇതിനപ്പുറം ഒരു ഡെഫിനിഷൻ സാധ്യമാണോ? ബ്രഹ്മചൈതന്യത്തിന് എന്നല്ല, ഒരു സയന്റിഫിക് കൺസെപ്റ്റിനും ഇതിനപ്പുറത്തൊരു ഡെഫിനിഷൻ സാധ്യമല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ബ്രഹ്മചൈതന്യത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തില് ശങ്കരാചാര്യർ പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ആരെങ്കിലും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? ബ്രാഹ്മണനായാൽ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നാൽ എന്താ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് മനസ്സിലാക്കണ്ടേ? ഇത് വെറുതെ സിനിമാ പേര് പറയുന്ന മാതിരിയാ പലരും ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഹിസൈനസ് അബ്ദുള്ള ബ്രഹ്മസത്യം ജഗത് മിഥ്യ വളരെ കൂളായിട്ടാ പറയുന്നത്. ഈ ബ്രഹ്മസത്യം ജഗത് മിഥ്യയുടെ അർത്ഥം എഴുതി കുറെ വ്യാഖ്യാനം ചെയ്ത് കഴിഞ്ഞപ്പോഴാ ജർമ്മനിയിലെ ഫോർഡ് ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചത്, ദിസ് ഈസ് നത്തിങ് ലെസ് ദാൻ ആൽബർട്ട് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ E=mc². അതായത് ഏഴാം നൂറ്റാണ്ടില് ശങ്കരാചാര്യർ പറഞ്ഞ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന വരി അത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ E=mc² അല്പം പോലും താഴെയല്ലെന്ന് പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ബ്രഹ്മ സത്യം, സത്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സത്യം എന്ന ഒരു സംസ്കൃത വാക്കിന് മൂന്ന് ഇംഗ്ലീഷ് അർത്ഥമുണ്ട്. സത്യം ഈസ് ഈക്വൽ ടു എസെൻസ്, സത്യം ഈസ് ഈക്വൽ ടു ട്രൂത്ത്, സത്യം ഈസ് ഈക്വൽ ടു ഫാക്ട്. മൂന്നർത്ഥമാണ് എസെൻസ്, ട്രൂത്ത്, ഫാക്ട്. ബ്രഹ്മ സത്യം, ബ്രഹ്മചൈതന്യമാണ് സത്തായിട്ടുള്ളത് അല്ലെങ്കിൽ എസെൻസ് ആയിട്ടുള്ളത്, ബ്രഹ്മചൈതന്യമാണ് ഫാക്ട് ആയിട്ടുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളത്, ബ്രഹ്മചൈതന്യമാണ് ട്രൂത്ത് ആയിട്ടുള്ളത്, സത്യം സത്യമായിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക? എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രീ ഡിഗ്രിക്ക് മുകളിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് എന്താ ബ്രഹ്മസത്യം എന്നൊന്ന് പറഞ്ഞു നോക്കാം. എന്റെ കയ്യില് ഒരു ലഡു വയ്ക്കാൻ, ആ ലഡു ഉണ്ടാക്കിയിരിക്കുന്നത് കടലപ്പൊടി കൊണ്ട്, പഞ്ചസാര കൊണ്ട്, അങ്ങനെയുള്ള അതിനകത്ത് അല്പം ഗ്രാമ്പൂവും അല്പം ഏലക്കായും വെച്ചിട്ടുണ്ട്. അത് കയ്യിലെടുത്ത് ശങ്കരാചാര്യരെ ഓർത്താൽ മനസ്സിലാക്കാം ബ്രഹ്മസത്യം ജഗത് മിഥ്യ. എന്താ അത്? അത് ഉണ്ടാക്കിയിരിക്കുന്ന കടലപ്പൊടി കാർബോഹൈഡ്രേറ്റ് ആണ്, ഉണ്ടാക്കിയിരിക്കുന്ന ഡാൽഡ അല്ലെങ്കിൽ നെയ്യ് ഫാറ്റാണ്, അതിലുപയോഗിച്ചിരിക്കുന്ന പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഈ നെയ്യാണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഏലക്കായുടെ സത്താണെങ്കിലും ഗ്രാമ്പൂവിന്റെ വാസനയാണെങ്കിലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ചേർന്ന ഘടകങ്ങൾ കൊണ്ടാണ്. അപ്പൊ കാർബണും ഓക്സിജനും നൈട്രജനും ചേർന്ന ഘടകങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ചേർന്നിട്ടാ. അപ്പൊ കാർബണും നൈട്രജനും തമ്മിലുള്ള വ്യത്യാസം എന്താ? കാർബണും നൈട്രജനും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമില്ല. പക്ഷെ കാർബൺ കരി നിങ്ങൾക്കെല്ലാം അറിയാം, നൈട്രജൻ ഒരു വാതകം. പക്ഷെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് താഴെ പോയാല് കാർബണില് 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ഉണ്ട്, നൈട്രജനില് 7 പ്രോട്ടോണും 7 ന്യൂട്രോണും ഉണ്ട്. അപ്പോ കാർബണും ഹൈഡ്രജനും തമ്മിൽ, കാർബണും നൈട്രജനും തമ്മിലുള്ള വ്യത്യാസം 1 പ്രോട്ടോണും 1 ന്യൂട്രോണും മറ്റുള്ളതിനേക്കാൾ ഇതിൽ കൂടുതലുണ്ട്. അപ്പൊ ഇനി സാധാരണ ജീവിതത്തിലേക്ക് വരിക, 2 കുട്ടയെടുത്ത് ഒരെണ്ണത്തിൽ 7 ഏത്തപ്പഴം വെക്കുക, മറ്റൊരെണ്ണത്തിൽ 6 ഏത്തപ്പഴം വെക്കുക, എന്നിട്ട് മുമ്പിലുള്ളവരോട് ചോദിക്കുക ഈ കുട്ടയിൽ എന്താണ്? ഈ കുട്ടയിൽ ഏത്തപ്പഴം, ഈ കുട്ടയിലോ? അതിലും ഏത്തപ്പഴം. അല്ല അല്ല, കാരണം ഇത് വ്യത്യാസമുണ്ട്. 1 ൽ 6 ഏത്തപ്പഴം എന്ന് പറയുന്നു, മറ്റൊന്ന് 7 ഏത്തപ്പഴം എന്ന് പറയുന്നു. 6ഉം 7ഉം വന്നാൽ അതിന്റെ അടിസ്ഥാന ഘടകം മാറുമോ? എണ്ണത്തില് മാറ്റം വന്നു, സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. അപ്പൊ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ഉള്ള കാർബൺ 7 പ്രോട്ടോണും 7 ന്യൂട്രോണും ഉള്ളപ്പോൾ അത് നൈട്രജനായി. അപ്പൊ അതിന്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോണും ന്യൂട്രോണും എണ്ണത്തിൽ വ്യത്യാസം മാത്രം, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി താഴത്തേക്ക് പോയിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ വിളിക്കുക, ഈ പ്രോട്ടോണും ഈ ന്യൂട്രോണും ഈ ഇലക്ട്രോണും ഈ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞ് എനർജിയാക്കി മാറ്റാം. അപ്പൊ കാർബണിലുള്ള പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിനെ എനർജിയാക്കി മാറ്റിയാൽ എനർജി എന്ന ബ്രഹ്മം. നൈട്രജനിലുള്ള കാർബണിനെയും പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും എനർജിയാക്കി മാറ്റിയാൽ അതും എനർജി. അപ്പോ എനർജിയെ തിരിച്ചാക്കിയാൽ കാർബണും അതുപോലെ നൈട്രജനും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണത്തിൽ വ്യത്യാസം കിട്ടും. ഈ കാർബണിനെയും നൈട്രജനെയും പുറകോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കടലപ്പൊടിയും എണ്ണയും ഡാൽഡയും ഫാറ്റുമായി, അതിനെ കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുവന്നാൽ കടലയും കരിമ്പുമായി, അതിനെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ലഡുവായി. അപ്പോ ലഡുവിൽ നിന്ന് താഴെ കടലപ്പൊടി, പഞ്ചസാര, നെയ്യ്, അതിൽ നിന്ന് താഴെ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, അതിൽ നിന്ന് താഴെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും, അതിൽ നിന്ന് താഴെ എനർജി, അതിൽ നിന്ന് താഴെ പോയാൽ താഴത്തേക്ക് വീഴും. അപ്പൊ ഏറ്റവും താഴെയുള്ളത് ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എനർജിയാണ്. അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞത് എന്താ, കയ്യിലുള്ള ലഡു അതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എനർജിയാണ്, ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, ഇത് ഫോർഡ് ഫൗണ്ടേഷനിലെ സീനിയർ മോസ്റ്റ് സയന്റിസ്റ്റ് പറഞ്ഞതാണ്. 1300 വർഷങ്ങൾക്ക് മുൻപ്, എവിടെ നിന്ന് 1300 വർഷങ്ങൾക്ക് മുൻപ്, ഏറ്റവും ചൈതന്യവത്തായ അത്യന്താധുനിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നതിന് 1300 വർഷങ്ങൾക്ക് മുൻപ്, ആൽബർട്ട് ഐൻസ്റ്റീൻ വിചാരിക്കുന്നതിലപ്പുറമുള്ള അവസാനത്തെ വാക്ക് നൽകിയ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ശങ്കരാചാര്യർ. അപ്പൊ ശങ്കരാചാര്യര് ബ്രഹ്മസത്യം ജഗത്മിത്യ എന്ന് പറഞ്ഞത് അസാധാരണമാം വിധം നാം കാണുന്ന വസ്തുക്കളെല്ലാം യൂണിഫൈഡ് ആണ്, ഒരൊറ്റ എനർജിയുടെ ഭാഗമാണ്. ആ എനർജിയാണ് മെറ്റീരിയലിനെ കൺവെർട്ട് ചെയ്താൽ എത്തുന്ന എനർജി, അതിൽ നിന്നാണ് മെറ്റീരിയലായി മാറുന്നത്. അപ്പൊ ബ്രഹ്മ സത്യം, ബ്രഹ്മമാണ് എനർജിയാണ് എസൻസ്, എനർജിയാണ് ട്രൂത്ത്, എനർജിയാണ് ഫാക്ട്. അടുത്തത് ജഗത് മിഥ്യ, മിഥ്യ സ്ഥിരമായ സ്വഭാവമില്ലാത്തത് ഏതെല്ലാമാണോ അതെല്ലാം മിഥ്യയാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു, ഇങ്ങനെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണല്ലോ. നമ്മൾ എന്തെല്ലാം വേഷം കെട്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതും വീട്ടിലിരിക്കുന്നതും ഓഫീസിൽ പോകുന്നതും. ഒരു 50 വർഷം അല്ലെങ്കിൽ 60 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇരുന്ന പലരും ഉണ്ടായിരുന്നില്ല. ഈ ശരീരം അസാധാരണമാം വിധത്തിൽ ഡ്യൂറേഷനുള്ള ഒരു വലിയ ബ്രഹ്മാണ്ഡ കാലഘട്ടത്തില് നാം 26,500 ദിവസം ജീവിക്കുന്നു. ആ ജീവിതത്തിനിടയ്ക്ക് പല മൃഗങ്ങളുടെയും ചെടികളുടെയും ശരീരത്തിലുണ്ടായിരുന്ന കാർബണും ഹൈഡ്രജനും നൈട്രജനും കാൽഷ്യവും ഫോസ്ഫറസും ചേർത്തിട്ടാണ് നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ചത്തട്ട് വേണം ഈ കാർബണും ഹൈഡ്രജനും ഫോസ്ഫറസും കാൽഷ്യവും എടുത്ത് കോഴിയെയും പാറ്റയെയും പൂച്ചയെയും പിന്നെ ഉണ്ടാക്കാൻ. അപ്പോ മുകളിൽ ചിത്രഗുപ്തം കാത്തിരിക്കുക, ഇതെന്നാ തീരണെന്ന്. തീർന്നതിന് ശേഷം വേണം അതിനുണ്ടാക്കാനേ. അപ്പൊ കാരണം ഇവിടെ ഈ ഭൂമി തുടങ്ങിയത് മുതൽക്ക് ഇന്നുവരെയും ഒരൊറ്റ കാർബണാറ്റം കൂടുതലില്ല, ഒരൊറ്റ ഓക്സിജൻ ആറ്റം കൂടുതലില്ല. അന്ന് എത്ര ഉണ്ടായിരുന്നു അത്രേ ഇന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചു കാലം ഇതിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വിട്ടുതന്നു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തീരാറായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് ചിലപ്പോ നമ്മളുടെ ശരീരം പകുതിയെ ദഹിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. മകന് ഡൽഹിയിലേക്ക് പോകണം, ഫ്ലൈറ്റ് 12 മണിക്കാണ്, 11 മണിക്ക് അച്ഛനെ ദഹിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും മകൻ, ആരും നോക്കുന്നുണ്ടോ നോക്കും, ആരും നോക്കുന്നില്ലെങ്കിൽ 10 രൂപ കൊടുത്തിട്ട് കുറെ മണ്ണെണ്ണ വെച്ചിട്ട് ഒരു ഒറ്റ ഒഴിക്കലാണ് അടിയിൽ വെച്ച് കത്തും. ഹോ, അച്ഛൻ മോട്ടറത്തേക്ക് പോയി, എത്ര പെട്ടെന്നാ കത്തണത് കണ്ടില്ലേ, കത്താൻ കാരണം മണ്ണെണ്ണ വെച്ചതാ. അപ്പൊ ഈ ധൃതി പിടിച്ച് കത്തിച്ച് അടുത്ത ടിക്കറ്റും എടുത്ത് ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ മുഴുവനും കത്തിയിട്ടുണ്ടാവില്ല. ஒரு மூணு திவசம் கழிஞ்சு வந்து நோக்கியா காணாம் ஈ சரீரம் முழுவதும் பாக்டீரியகள் எடுத்துட்டு. அப்ப ஆக்டீரியக்கு ஆவசியமாக கார்பன் கிட்டியது அச்சன் சரீரத்தில் நின்னு. அப்ப அச்சன் எந்த மாறி? அச்சன் சரீரம் பாக்டீரியாய் மாறி, ஈஸ்டாய் மாறி. அல்லங்க சிலப்போ நல்ல சரீரம் குறை காயத்தில் ஜபிச்ச சரீரானி பாக்டீரிய எடுக்கல உறும்பு கொண்டு அதுல சுத்த பாப்பரத்தம் செய்த ஒன்னும் செய்யாத ஒரு சரீரம் ஆனால் யாதொரு சம்சயம் இல்ல பட்டி வலிச்சு கொண்டு. அப்போ அச்சன் சரீரத்தின் கார்பனும் ஹைட்ரஜனும் ஒரே பாகம் பட்டியட சரீரமாய், ஒரே பாகம் மைக்ரோப்ஸின் பாகமாய், குறைய ஈஸ்டின் குறைய உறும்பின் பாகமாய் மாறி. கார்பன் சேம் ஆன. அப்ப ஈ சரீரம் சாஸ்வதமாயிருந்தோ அல்ல? அப்ப எந்த சாஸ்வதம்? அதி அடிஸ்தான கடகம் சாஸ்வதமாயிருந்து. சரீரம் சாஸ்வதல்ல, கம்ப்ளீட்லி டெம்பரரி. எத்த ஸ்டாண்டேர்ட் ஆயிட்டா சங்கராச்சாரியர் அது பண்ணது. அது நம்மளொன்னு ஆலோசிச்சுன்னு விசாரிக்க, ஈ சரீரத்தின் எத்த ரூபையா செலவாக்கிற போன்ஸ் பவுடர் இட, எத்த ரூபையா செலவாக்கிறது சென்ட் அடிச்சு கலக்க, காரணம் மொத்தத்தில் வாசனையா. அது இல்லாண்டே ஆக்கான வேண்டிட்டா ஈ ஸ்ப்ரே செய்யணும். இது எல்லாம் கழிஞ்சு ஒரு கஷ்டிச்ச 9 சென்டிமீட்டர் நீளமுள்ள நாக்கின, 9 சென்டிமீட்டர். ஈ 9 சென்டிமீட்டரில் கூட கடந்து போகும்போ வேணும் தின்னதின் டேஸ்ட் அறியன். ஆ தின்னதின் டேஸ்ட் அறியன் சிக்கன் ஃப்ரை உண்டாக்கிறது. அது இவட இறங்கிய பின் டேஸ்ட் இல்ல. அது இவடநிறங்கியால் அவலாணும் மலராணும் சிக்கன் ஆனிலும் மட்டன் ஆனிலும் சீடையாணும் எல்லாத்தினும் ஒரே ரீதி இவ்வளோ தாழ்த்தேக்க. ஈ கேப்பின் இடக்கு கிட்டுன டேஸ்ட் அது ஒன்று ஆஸ்வதிக்கன். பலப்பழும் எந்த சம்பவிக்கோ, ஈ அதிதியை வீட்டில் வருத்தி அயோடு சரிச்சோண்டி, அது தின்னு டேஸ்ட் ஒன்றும் அறியில் அயால் தின்னோண்டிக்கப்போ இது எங்கே டேஸ்ட் அறியா? இது டேஸ்ட் அறியா இருந்து குத்தி இருந்து ஆலோசிக்கணும், இல்லங்க இது டேஸ்ட் ஒன்றும் நமக்கு கிட்டுல. அங்கே நல்ல யேசுதாசன் பாட்டு வச்சிட்டு சரிச்சோண்டிருந்தால் நீங்கள் யேசுதாசன் பாட்டும் கேட்கல, ஈசாரத்தின் பகுதியாயிருக்கும். யூ கேனோட் என்ஜோய் தான். அப்ப ஈ சிறிய 9 சென்டிமீட்டர் நாக்கினு வேண்டி காட்டி கூட்டினது சங்கராச்சாரிய பதுக்க பரைய செய்த பிரம்ம சத்யம் ஜெகத் நித்ய டெம்பரரியா மக்களே என்பய. பட்சே அது வேண்டாம் அது பண்ணிட்டு இதெல்லாம் வேணும். அப்ப ஈ அவசானத்தை போயிண்ட் பிரம்மம் என்பது மகாபாகவதத்தில் பண்ணது போல சிருஷ்டுவா புராணி விவிதான்யஜய ஆத்மசக்தியா பிருட்சான் சரீன் சிரான் ககதம்ஷதம்ஷதம் மத்யான் திஷ்டைரதுஷ்டஹ்ருதய புருஷம் விதாய பிரம்மாவலோகதிஷணம் முதமாபதேவா. எல்லாவரும் ஓர்க்கேண்ட ஒரு வரியாயிது பாகவதத்தில். எந்தோ ஈஸ்வரானுகிரகம் கொண்டு பாகவத சத்திரவும் பாகவத வாயனையும் திரு தகிருதியாய்ட்டு கேரளத்தில் நடந்துகொண்டிருக்கிறது. ஈஸ்வரானுகிரகம் கொண்டு ஒரர்த்தம் ஆர்க்கும் அறிஞ்சுடா, இது வலியொரு பாக்யா. காரணம் ஒன்று ஸ்பீடில் தீரணமே, ஈ தொடங்குனவன் தாரண பேடி முழுவதும் 7ஆம் திவசம் தீருவோன்னு. அப்ப அது சிக்கிறது ஒன்றும் தான் இது வாயனையிலல்ல, காரணம் வளர ஸ்பீடில் இடக்கிடக்கிடக்கு பயும் நீங்கள் ஞங்களோடு க்ஷமிக்கணும், குறச்சு வேகம் வாயிச்சில்லங்க இன்னு தீரில, இன்னு தீர்க்கேண்டது 11ஆம் ஸ்கந்தம் வரையா. அப்ப இயள ஓர்க்கிறது முழுவதும் இந்த அம்பலத்தை தொழா போகும்போதையும் புதிய செருப்பு புறத்துட்டவன் அவஸ்தையா. இப்ப ஈஸ்வரனும் இல்ல, சாஸ்தாவும் இல்ல, ஒன்னும் இல்ல. காரியம் எத்ர காசுண்டாயிருக்கும், பட்சே புதிய செருப்பு போகும் ஒற்ற ധാരണையில ஈ மூணு பிரதட்சிணம் வைக்கிறது. அப்புறத்துள்ளவரோடு சம்சாரிச்சோண்டிருக்கிற சமயத்து ഇത്തിരി ഫാസ്റ്റായിട്ട് അപ്പത്തുള്ളവൻ ചോദിക്കുന്നത് എന്താ താൻ ഇത്ര ഫാസ്റ്റായിട്ട് പോകുന്നത്? ഏ ഒന്നുമില്ല, ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പ്രദക്ഷിണം വെച്ച് പോകും. ഈശ്വരനെ ഒന്ന് കാരണം അത്രയല്ലേ ഉള്ളൂ, ഒന്നുമല്ല. കാരണം മറ്റേവൻ അറിയാൻ പുതിയ ചെരുപ്പ് പുറത്തുണ്ട്. മറ്റേവനെ പേടിയില്ലായിരിക്കാൻ, കാരണം പുറത്ത് ചെരുപ്പേ ഇല്ലായിരുന്നു, നടന്നുകൊണ്ടാ വന്നിരിക്കുന്ന വീട്ടിൽ. അയാൾക്ക് ഒരു പേടിയില്ല, പതുക്കെ പോയാൽ മതി. അപ്പൊ വാട്ട് യു കാരി ദാറ്റ് ക്രിയേറ്റ്സ് യു കൺഫ്യൂഷൻ, ഇതെല്ലാം ആ ബ്രഹ്മസത്യത്തിന്റെ ആപ്ലിക്കേഷനാ. പക്ഷെ ഇതൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലേ അല്ല, സെൽഫ് അനാലിസിസിന് ഇതെല്ലാം ഉപയോഗിച്ചാൽ എത്ര രസമാണെന്നറിയോ. ആ രീതിയില് ഭാഗവതത്തില് സൃഷ്ട്വാ പുരാണി പണ്ട് സൃഷ്ടിച്ചു, വിവിധാനി ആത്മശക്തിയ, ഈ പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചം അതിനകത്തുള്ള ഇൻട്രൻസിക് എനർജി, അതിനകത്തുള്ള ഊർജം, ഏത് തരത്തിലുള്ള സെൽഫ് അവയർ എനർജി, സ്വബോധമുള്ള എനർജി, സെൽഫ് ഗൈഡിംഗ് എനർജി, സ്വയം മാർഗദർശനമുള്ള ഊർജം, ആ അവയർനെസ് ഉള്ള എനർജി, അതിന്റെ ചൈതന്യം കൊണ്ട് പലതിനെയും സൃഷ്ടിച്ചു. വൃക്ഷാൻ സരീൻ, സിരാൻ, ഗഗ, ദംശ, ദംഷ്ട്ര, മത്സ്യാൻ അഞ്ചാറെണ്ണം കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പുരാണമായത് കാരണം വേദമാണെങ്കിൽ ചേർക്കാൻ പാടില്ല, പുരാണമായതുകൊണ്ട് ചേർക്കാം. അതുകൊണ്ട് വൃക്ഷങ്ങളെ, ഇഴജന്തുക്കളെ, നീന്തുന്ന ജന്തുക്കളെ, കൊതുകുകളെ, അതുപോലെ തന്നെ തേളുപോലെ ദംശിക്കുന്നവയെ, പശുക്കളെ, ഓരോന്നിനെയും സൃഷ്ടിച്ചു ആര്? ഈ സ്വബോധമുള്ള പ്രപഞ്ച ചൈതന്യം. അതിനെ മുഴുവനും സൃഷ്ടിച്ച് മാറി നിന്നു എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ ഒന്നും പ്രയോജനമില്ല. സൃഷ്ട്വാ പുരാനി വിവിധാന്യജ ആത്മശക്തിയ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗ ദംശ ദംഷ്ട്രമത്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ. അതുഷ്ടഹൃദയ സന്തോഷമില്ലാത്ത മനസ്സോടുകൂടി അവിടെ നിന്നു. എന്നിട്ട് എന്നിട്ടെന്താ ചെയ്തത്? ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ മുദമാപദേവ അന്വയം. ഈ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് അറിയാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യരെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പ്രപഞ്ച ചൈതന്യത്തിന് സന്തോഷമായി. സത്യത്തിൽ ഡാർവിൻ തിയറി, ഡാർവിന്റെ അപ്പൂപ്പൻ ജനിക്കുന്നതിന് മുൻപ് ശ്രീശുഖ ബ്രഹ്മർഷി എഴുതിയിരിക്കുന്നതായത് എത്ര രസകരമായ ഒരു വരി. 100% സയന്റിഫിക് വരിയാണ് ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രപഞ്ച ചൈതന്യം സ്വയം ഇതിനെ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. അതാണ് അൾട്രാ മോഡേൺ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. സൃഷ്ടിച്ചതിന് ശേഷം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു? ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് പഠിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ജീവി വേണമെന്ന് പ്രപഞ്ചം തീരുമാനിച്ചു. ഒരു പോത്തിന് പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് പഠിക്കാൻ സാധിക്കില്ല. നമ്മളിൽ ചില ആ വർഗത്തിലുള്ളവരുണ്ടെന്ന് വിചാരിക്കാം. ഒരു പന്നിക്ക് പറ്റില്ല, പശുവിന് പറ്റില്ല, അല്ലെങ്കിൽ ആടിന് പറ്റില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ അപ്പുറം പോകാൻ സാധ്യല്ല. മനുഷ്യന് മാത്രം ജയന്ത് നാർലിക്കർ ആകാം, അബ്ദുൽ കലാം ആകാം, അടൽ ബിഹാരി വാജ്പേയി ആകാം, അതല്ലെങ്കിൽ വേദവ്യാസനാകാം, വിശ്വാമിത്ര മഹർഷിയാകാം, അതുപോലെ തന്നെ സിദ്ധാനാം കപിലോ മുനി കപിലനാകാം. സാഖ്യയോഗത്തിൽ 21 ബിന്ദുക്കളെ മുമ്പിൽ നിർത്തി പഞ്ചഭൂതം, പഞ്ചപ്രാണൻ, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം, 5x4=20+1 മനസ്സ്, ഇതിനെ കുറിച്ച് വിവരിച്ച കപില മഹർഷിയുടെ അതിലേക്ക് എത്താം. ആ ബ്രഹ്മ ചൈതന്യത്തെ കുറിച്ച് അറിയണം. അങ്ങനെ ഒന്നറിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, നമ്മൾ ജീവിക്കുന്ന അഗ്രഹാരങ്ങളിലെ കുശുംബ, കുനിഷ്ട, അസൂയ, പരദൂഷണം എന്ന ഒരു PhD വിഷയവും ഉണ്ടാവില്ല. കാരണം അവള് പറയില്ലേ, ഞാൻ അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് കൂടെ എനിക്ക് നേരെയില്ല കേൾക്കാൻ. എല്ലാം കഴിഞ്ഞാൽ നമ്മൾ നല്ല മനുഷ്യരല്ലേ, ഈശ്വരൻ ഒരു നല്ല ജന്മം നൽകി, എന്തിനാ അയാളെ കുറിച്ച് കുറ്റം പറയും? ഓ, ഇയാളൊരു വലിയ ബ്രഹ്മജ്ഞാനി എന്ന് പറയും. ഇയാള് തന്നെ അപ്പുറത്ത് പോയി കുറ്റം പറഞ്ഞു വിചാരിക്ക. അപ്പൊ അയാൾ പറയും, എനിക്ക് വലിയായിട്ട് നേരമൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റിട്ട് ഒത്തിരി വർക്ക് എനിക്കുണ്ട്, നിങ്ങൾ പറയുന്ന പരദൂഷണം കേൾക്കാൻ നേരം. അത് ശരി, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ബ്രഹ്മജ്ഞാനികളാ, ഇനി എനിക്ക് ബ്രഹ്മജ്ഞാനിയാ വേണ്ട നിവൃത്തിയില്ല. ഇവൻ ആരുടെ അടുത്ത് എന്ന് പറഞ്ഞാലും കേൾക്കാൻ ആളില്ല. കേൾക്കാൻ ആളില്ലാത്ത വലിയ ലെവലിലേക്ക്, അല്ലെങ്കിൽ പറയാൻ ആളില്ലാത്ത ലെവലിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. സന്യാസിമാര് പറയുന്ന രീതിയിൽ നിങ്ങൾ മനസ്സ് സാധന ചെയ്യാൻ, സത്യത്താനന്ദം ഒരു ആനന്ദവും വേണ്ട, സ്വയം ഒന്ന് അല്പം നിയന്ത്രിച്ചാ മതി. ഞാൻ ഒരാളെ കുറ്റം പറയില്ല, ഞാൻ ഒരാളെ കുറ്റം പറയുന്നത് കേൾക്കില്ല, രണ്ടു വാക്ക്, പിന്നെ ആരാ ഇത് പറയാനും കേൾക്കാനും പോകുന്നത്? ഈ ഒരു അവസ്ഥയിലേക്ക് ഉയരണം. ഈ ഒരു അവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ എന്താ വേണ്ടത്? 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ ബൈബിളിൽ നിന്നല്ല, പതഞ്ജലി മഹർഷിയുടെ 10 കൽപ്പന. അഹിംസ സത്യമാസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ശൗചം സന്തോഷം സ്തവ സ്വാധ്യായം ഈശ്വര പ്രണിധാനം. ബ്രാഹ്മണ്യത്തിലേക്ക് പോകുന്നവര് പഠിച്ചിരിക്കേണ്ട 10 പോയിന്റാണിത്. അത് പഠിച്ചാല് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, റോട്ടിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ എത്ര ലൈറ്റ് വെയിറ്റഡ് ആയിരിക്കുന്ന അറിയാമോ? എത്ര ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കും. ഒരു തരത്തിലും തലക്കനം ഉണ്ടാവില്ല. ഈ തലക്കനം മുഴുവൻ എടുക്കേണ്ടത് കാലല്ലേ? ആ തലക്കനം ഉണ്ടാവില്ല. ഞാൻ അൺയൂഷ്വൽ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നില്ല, ഐ ആം സംതിങ് ഗ്രേറ്റ് എന്ന് തോന്നില്ല. അതൊരു ഓർഡിനറി മനുഷ്യൻ. എപ്പോഴാ തീരാനുള്ള അറിഞ്ഞു? എല്ലാവർക്കും സാധിക്കണം എന്നില്ല, പെട്ടെന്ന് സാധിക്കണം എന്നില്ല. സാധിക്കുന്ന പ്രോസസ്സിലൂടെ പോകാനേ സാധിക്കുള്ളൂ. ആഫ്റ്റർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ് അല്ല, ബിഫോർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോ അഹിംസ, வாக்கு கொண்ட ஒராளே ஹிம்சிக்கல நோட்டம் கொண்ட ஒராளே ஹிம்சிக்கல பிரவத்தி கொண்ட ஒராளே ஹிம்சிக்கல எந்த தாரண கொண்ட ஒராளே ஹிம்சிக்கல கர்மம் கொண்டோ கர்மஃலம் கொண்டோ ஒருவரை ஹிம்சிக்கல என்ன தரிச்சு விசாரிக்க எத்த பெட்ட மாற்றம் சாதிக்கும். பத்து கல்பனையில் ஒன்றாமத்தை பதஞ்சலி பண்ணது, பதஞ்சலி பண்ணது யோகாசனத்தில யோகச்சரியக்கு வேண்டிய ஒத்திரி பேர் பல ஆசிரமத்திலும் சென்று கையிங்கனே இட்டு நல்ல ரீதி யோகச்சரிய செய்யாறு. ராத்திரி 11 மணிக்கு 490149 விளிக்கும் திருவனந்தபுரத்தேக்கு, சாரே ஞாபக குறே திவசம் யோகச்சரிய செய்யணும், எங்க கோன்சன்ட்ரேஷன் ஒன்றும் கிட்டுல பசே ஞானிங்கே தியானத்தில் இருக்கிற மாதிரி காணிக்கேயு. எங்கேயா தியானத்தில் இருக்கிற மாதிரி காணிச்சா தியானம் ஆக? காரணம் அஷ்டாங்க யோகத்தில் எவடையா தொடங்கேண்டதும் அறிஞா வளர ஃபாஸ்ட் ஃபுட்டா. ஒரு சிக்கன் கழிச்சால் ஒரு பாத்திரம் சோறு கழிக்கிறதி பகரவாணும் தரிச்சு வச்சிட்டா தியானத்திலேக்கு போகிறது. யம நியம ஆசன பிராணாயாம பிரத்யாஹார தியான தாரண சமாதியில் யம நியம ஆசன பிராணாயாம கடந்துட்டு வேணும் தியானத்திலேக்கு எத்தான். இவடந்து திருவனந்தபுரத்தேக்கு போகணும் ஒன்னில் எறாகுளம் வழிக்கு அல்ல மூவாற்றுப்புழ வழிக்கு போகணும். இது ரெண்டும் ஞாபக தொழில நேர திருவனந்தபுரத்தேக்கு போகணும் எங்கே போ எடுத்தொரு சாட்டம் சாடு வீழ்ந்தது குளத்திலேக்கே ஆயிருக்கும். அப்போ இட் இஸ் நோட் பிராக்டிக்கபிள். அப்போ எந்த வேண்டது? யம நியமங்கள் 2 பாயிண்ட். ஆ 2 பாயிண்ட் 5+5 10 கல்பனகள். அஹிம்ச மனசு கொண்டு, சரீரம் கொண்டு, சிந்த கொண்டு, நோட்டம் கொண்டு, அதுபோல கேட்கிறது கொண்டு ஞான ஒராளை வேதனிப்பிக்கிறது செய்யல. பிராமணியத்திலேக்கு போகிறவருடைய ஃபஸ்ட் ஸ்டெப்பானது சத்தியம் அஹிம்ச. ஞானி பரையிறது என்ன பல பிராவசியம் பரையும். காரணம் இவடந்து நீங்கள் போகும்போது ஈ 5+5 பை ஹார்ட் ஆயிருக்கணும். அஹிம்ச சத்தியம். சத்தியம் எந்தாங்கன்னு ஞான் குறச்சு முன்பு பண்ணு. ஈ சத்தியத்தியரட்டிக்கல் சத்தியம் உண்டு, அப்ளைடு சத்தியம் உண்டு. அப்ளைடு சத்தியம் நம்ம ஜீவிதத்தில் ஏற்றவும் நல்லதான. வஸ்துத காணுக, வஸ்துத கேட்க, வஸ்துத பரைய. இது நமக்கு சாதிச்சு விசாரிக்க. இத்த ரசகரமான இப்பறத்துள்ள சுப்பலட்சுமி வந்து பரையான். இவட ஆரெகிலும் ஆ பேருண்டி க்ஷமிக்கணும் கேட்டோம், எனிக்கு ஆ பேருள்ளவரை அறிஞ்சுடா. இப்பறத்துள்ள ஒரு இவட இல்லாத ஒரு பேர் பரையா, த்ரேசியாம்ம பரையான. த்ரேசியாமன்னு பரையா, நீங்களுக்கு அறியோ தோமசங்களே அப்புறத்துண்டல்லோ, அப்புறத்தம் அறியாம பயங்கர வார்த்தையான. அது எனிக்கு பண்டே அறியாலோ ஒரு பயங்கர வார்த்தையான. எந்த குழப்பம் பற்றியது? அவர் இன்னும் அப்புறத்த ஒரு கோழியை கட்டும் திருவல்லையிலே பாஷையை பண்ணால். பட்சே வஸ்து எந்தாறியாது விஸ்வசிக்கானோ கேட்கானோ போகண்ட. ஞான ஒரு வளர சாதாரண எக்ஸாம்பிள் பண்ணு. நம்ம அறியாது பலரை குறச்சும் பலதும் பலரும் பரையிறது கேட்டு வஸ்துதையாணும் தரிக்காறு. சத்தியம் அன்வேஷிக்கணும். அன்வேஷிக்க சமயம் உள்ளவர்க்கு அது அல்ல விஸ்வசிக்கிறதும் முன்பு சத்தியம் எந்த அன்வேஷிக்க. பரையிறதும் முன்பு, கேட்கிறதும் முன்பு, செய்யுனும் முன்பு, சிந்திக்கிறதும் முன்பு வஸ்துத எந்தாணியன் பிராமணியத்திலேக்கு போகிறவர்க்கு பாத்தியதையுண்டு. அஹிம்ச சத்தியம் ஆஸ்தேயம். ஆஸ்தேயம் 2-3 அர்த்தங்கள் உண்டு. ராமேந்திர சார் கிருத்யாய்ட் அறியம். ஒன்றாமத்தேது உள்ளது கொண்டு சந்திருப்த லெவலிலேக்கு போகன் சிரமிக்க. அது சரிக்கு ஆதுனிக லோகத்தில் வேண்டதா? அதுபோல மட்டொரு விதத்திலும் நம்மளோட ஜீவித லட்சியத்தை மறக்காதிக்க. ஈ ஜீவிதத்தில் ஒரு சிறிய லட்சியம் உண்டு. ஒரு வக்தி ஆனால் பர்த்தாவாய்ட்டு பிரவத்தி, ஓஃபீஸில் உள்ள பிரவத்தி, அயல்க்காரனாய்ட்டுள்ள பிரவத்தி, சிட்டிசன் ஆயிட்டுள்ள பிரவத்தி, மக்களோட அச்சனாய்ட்டுள்ள பிரவத்தி, அச்சனம்மாருடைய மகனாய்ட்டுள்ள பிரவத்தி, அங்கே சிறிய சிறிய பிரவத்திகள் அனவதியுண்டு. சரிக்கும் இங்கே நடந்து போகும்போது நோக்க, ஒரு பலச்சரக்கு கச்சவடக்காரன் ராகிலே 8 மணிக்கு அய்ட கட திறந்தால் அயள் உடனே அடிச்சு வாரிட்டு வெள்ளமொக்க தளிச்சு அதுசேஷம் விளக்கொக்க கத்திச்சு ஒரு மினிட்டு பிரார்த்திச்சு அயள் தன்னத்தானே செய்து கொண்டிருக்க. ஈ பிரோசஸ் செய்யலில் 3ஆம் திவசம் கட பூட்டும். அயக்கு ஒரு டியூட்டி உண்டு. எந்த டியூட்டி? ஈ சுட்டுபாடும் தாமசிக்கிறவருக்கு வேண்ட மெட்டீரியல் ஒரு சிறிய பிரோஃபிட் எடுத்து அவருக்கு எத்தான ஒரு டியூட்டி. அப்ப அயிலோ மட்டு நியூனஸ்தானத்தெடுக்கும். அயுண்டில் அயே ஏல்பிச்சிருக்கணும் மாத்திரம். அப்போ ஆ பிரவத்தி கண்டென்ட்மெண்ட், ஆ பிரவத்தி ஆத்மாணம், அதுபோல தான் உள்ளதில் சந்தோஷிக்கான ஒரு அவஸ்த. இன்று KSFDC லோன் எடுத்து, SBT லோன் எடுத்து, SBI லோன் எடுத்து, கான்ஃபின் லோன் எடுத்து, தாங்க பற்றாத்த வீடு வச்சு இன்ஸ்டால்மெண்டின் ஷோக்கோஸ் நோட்டீஸ் வரும்போது ஹார்ட்டி பீட்டு சவுண்டு செவில் அவனவனும் கேட்காம், அடுத்து கிடக்கிற வக்திக்கும் கேட்காவ லெவலிலேக்கு எத்திட்டு நீங்கள் எந்த நம்ம எந்த நேடான் போகிறது? ഒരു ലെവല് നമുക്ക് ജീവിക്കാൻ എല്ലാം വേണം. അപ്പോ അഹിംസ, സത്യം, ആസ്തേയം, ആ കണ്ടെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ആവശ്യത്തിന് എല്ലാം വേണം. ടി വി ഉപേക്ഷിക്കേണ്ട, ടി വി വേണം. അതുപോലെ എല്ലാം വേണം. ഒരു ടി വി വാങ്ങിച്ച അപ്പുറത്തുള്ളവൻ വേറൊരു ടി വി വാങ്ങിച്ചപ്പോൾ ഇവിടെ പിന്നെ രാത്രി 5 ദിവസത്തേക്ക് കിടന്ന ഉറക്കം വരില്ല. അയാൾ എന്നെക്കാളും വില കൂടിയ ടി വി വാങ്ങിച്ച്, എനിക്ക് ആ ടി വി വേണം. ടി വിയുടെ ആവശ്യമുണ്ട്. പക്ഷെ ലെവല് കയറി കയറി വന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, വാഷിംഗ് മെഷീൻ മേടിക്കണം, ഒരു ഫ്രിഡ്ജ് മേടിക്കണമെങ്കിൽ മേടിക്കാം, ഏത് ഫ്രിഡ്ജാണ് വേണ്ടതെന്ന് നോക്കുക. അവിടെ പോയി കഴിഞ്ഞ് 47,500, 55,000 രൂപയുടെ, 60,000 രൂപയുടെ 3 ലിസ്റ്റ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, രൂപയല്ല ചോദിച്ചത്, അത്യാവശ്യത്തിന് ഏത് ഫ്രിഡ്ജാണ് വേണ്ടത്. ഫ്രിഡ്ജ് 7,000 മുതൽക്ക് ഫ്രിഡ്ജുണ്ട്. എന്താ ഫ്രിഡ്ജിന്റെ ഉദ്ദേശം? വളിച്ച ഭക്ഷണം കഴിക്കാൻ തലവിധിയുള്ളത് നമ്മൾ ഇതേ രീതിയിൽ കഴിക്കുന്നു, അതിലപ്പുറം വേറെ ഒന്നുമില്ല. ഫ്രിഡ്ജ് കൊണ്ട് ഉദ്ദേശിച്ചത് അത് മാത്രമേ ഉള്ളൂ. തലേ ദിവസം തിങ്കളാഴ്ച മൊത്തത്തിൽ പരിപ്പ് വേവിച്ച് വെക്കും, എന്റെ വീട്ടിലല്ല, മൊത്തത്തിൽ പരിപ്പിച്ച് വെക്കും, കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് 7 ദിവസം സാമ്പാർ ഉണ്ടാക്കും. തലവിധി, പൂർവ്വജന്മ പുണ്യ കർമ്മ ഫലം അനുഭവിച്ചു തീർക്കുക. വേസ്റ്റ് ആക്കരുതെന്നും പറഞ്ഞിട്ട് ഇന്നലത്തെ ചോറെടുത്ത് വെക്കുക. ഇന്ന് അപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ ഉത്തരാടം, ഇന്ന് തിരുവോണം. തിരുവോണം ആണെങ്കിൽ ഇത് വെറുതെ കളയാൻ പറ്റുമോ? ഇതും തിന്നണം. അപ്പൊ അത് കളയാൻ പറ്റില്ല. ഫ്രിഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ കളഞ്ഞേനെ മഹാഭാഗ്യത്തിന്. ഇത് തിരുവോണത്തിന്റെ അന്ന് ഇന്നലത്തെ തിന്നേണ്ടി വന്നു. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഫ്രിഡ്ജിന്റെ ജോലി എന്താ? വേറെ വലിയ ജോലിയൊന്നുമില്ല. ഇതിനെയൊക്കെ വളിക്കാതെ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ അതിന് 47,000 എന്തിനാ വാങ്ങിക്കുന്നത്? ഉടനെ ഒരു ഉത്തരം വരും. എനിക്കറിയാം നിങ്ങൾ പണ്ട് തന്നെ ഇങ്ങനെയാ, വിശുക്കന്റെ അറു വിശുക്കനാ. ഈ 47,000 വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ, 2 വർഷം കഴിയുമ്പോൾ മോഡൽ മാറും, അടുത്ത മോഡൽ വരും. അടുത്ത മോഡൽ വരുമ്പോഴത്തേക്കും ഐസ് ഉണ്ടാകാതെ -40 ലേക്ക് തണുപ്പിക്കുന്നത്. ഇവിടെ -40 ലേക്ക് തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടി വരുന്നത്? അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് വേണം പിന്നെ അത് കുടിക്കാൻ. പിന്നെ എന്തിനാ ഈ -40 ലേക്ക് തണുപ്പിച്ച്? ആ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ തന്നെയാ. -40 ലേക്ക് തണുപ്പിച്ചാൽ എന്തോ കുഴപ്പം, അപ്പുറത്തെ വീട്ടിൽ -60 വരെ പോകണ്ട. ഹിമാലയത്തിന്റെ മോളിൽ പോലും -60 കിട്ടില്ല. അപ്പൊ ആ കിട്ടിയതിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണില്ല. അത് ബൈ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ സാധിക്കണം. ബ്രാഹ്മണ്യത്തിലേക്ക് പോകണമെങ്കിൽ ഈ നിങ്ങൾ നടന്നു പോകുമ്പോൾ അപ്പുറത്തുള്ളവരെ എഴുന്നേക്കണമെങ്കിൽ വേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബ്രാഹ്മണ്യത്തിലേക്കുള്ള പ്രയാണത്തില് അഹിംസ, സത്യമാസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ബ്രഹ്മചര്യം ഏതിനോടും ഒരു ലേണിംഗ്, ഇൻക്ലൂഡിംഗ് സെക്ഷുവൽ ആറ്റിറ്റ്യൂഡിനോട് ഒരു പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് ഇല്ലാത്ത മെന്റൽ കൺട്രോൾ ഉണ്ടാകണം. ആ കൺട്രോൾ വരുമ്പോഴാണ് നല്ല മനുഷ്യനാകുന്നത്. അതല്ലെങ്കിൽ കോഴിയെപ്പോലെയും പട്ടിയെപ്പോലെയും കാളയെപ്പോലെയും എന്നുള്ളതിൽ വ്യത്യാസമില്ല. ആ വ്യത്യാസം മനുഷ്യനുണ്ടാകണം. മനുഷ്യന്റെ ആഗ്രഹങ്ങളും കാമാസക്തിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ബ്രഹ്മചര്യ വ്രതം. എല്ലാം ഒഴിവാക്കണം എന്നല്ല, വിത്തിൻ ദ ലിമിറ്റ് ഇറ്റ് ഷുഡ് ബി ദർ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ദർ ഓൾസോ ബട്ട് നോട്ട് ബിയോണ്ട് ദാറ്റ് ലിമിറ്റ്. സോ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അപരിഗ്രഹം പ്രാക്ടീസ് ചെയ്താല് ഒരു 10-20 ഹോസ്പിറ്റൽ എങ്കിലും പാലക്കാട് പൂട്ടും, ഉറപ്പാ. കാരണം അവിടെ പോകാൻ ആൾക്കാരുണ്ടാവില്ല. ഇത് പ്രശ്നം എവിടെയാ? അയാൾക്ക് 4 ഇൻക്രിമെന്റ് കിട്ടി, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അപ്പോഴറിയുന്നത് എനിക്ക് 3 ഇൻക്രിമെന്റേ ഉള്ളൂ എന്ന്. 3 ഇൻക്രിമെന്റിൽ അത്ര നേരം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് 4 കിട്ടിയതിന്റെ കുഴപ്പം. എന്റെ വീട്ടിൽ വാഴ കൊലച്ചപ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാമോ? വളരെ സന്തോഷമായിരുന്നു. കാരണം നല്ല ഒരു കൊല എനിക്ക് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചത്, ഈ കൊലയിൽ 10 പടലേ ഉള്ളൂ, അപ്പുറത്തുള്ളവനിൽ 14 പടലയുണ്ട്. അയ്യോ ഇത് എന്തൊരു കഷ്ടമാണ്. ഞാൻ ഇത്രയും ഗായത്രി ജപിച്ചിട്ട് ഇതിൽ 10 പടലേയുള്ളൂ. അയാൾ ഗായത്രിയെ ജപിക്കാത്തവൻ, അത് 14 പടലേയുള്ളൂ. അപ്പൊ ഈ ദൈവം കംപ്ലീറ്റ് കുഴപ്പക്കാരനാണ്. അപ്പൊ ഈ കമ്പാരിസൺ ഉണ്ടല്ലോ, അവനുള്ളത് എനിക്ക് വേണം, അവൻ എന്ത് സംഭവിച്ചോ അതിന് തുല്യമായിട്ട് ഒരല്പമെങ്കിലും എനിക്ക് വേണം എന്ന തോന്നല് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. 2 ശാസ്ത്രജ്ഞന്മാരെ പിടിച്ച് ജയിലിൽ അടച്ചു അത്രേ. അപ്പോ 2 പേരോടും തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞപ്പോ ഒരാളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസാന ആഗ്രഹം എന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞു, എനിക്ക് പത്മശ്രീ കിട്ടലാണ് എന്റെ ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോ അത് നോട്ട് ചെയ്തു. ഇയാൾ മരിക്കുന്നതിന് ഒരു പത്മശ്രീ തൽക്കാലം കൊടുത്ത് പിന്നെ ചത്തുപോവാണല്ലോ, പിന്നെ തിരിച്ചു മേടിക്കാമല്ലോ വേണമെങ്കിൽ എന്നും പറഞ്ഞ് അയാൾ കൊടുത്തു. മറ്റേവനോട് ചോദിച്ചു, തന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? അയാൾ പത്മശ്രീ കിട്ടാതെ മരിക്കുന്നത് കാണണം എന്നുള്ളതാ എന്റെ ആഗ്രഹം. അപ്പൊ ആഗ്രഹം ആ സിംപിൾ ആസ്. അയാൾക്ക് പത്മശ്രീ കിട്ടാതെ അയാൾ മരിക്കുന്നത് കണ്ടിട്ട് പിന്നെ നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നോളൂ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ എന്തോ ഒരു കുഴപ്പം മാതിരിയാണ്. പണ്ട് കുറെ MLA മാര് ചിത്രഗുപ്തന്റെ അവിടേക്ക് പോയത്ര, യമധർമ്മപുരി നരകത്തിലേക്ക് പോയിന്ന്. അപ്പൊ ഇങ്ങനെ MLA മാരിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഓരോ പാത്രത്തിലും കുറെ മനുഷ്യർ ചെയ്ത പാപം പരിഹരിക്കും. ഒരു കഥയാണ്, വെറും കഥയാണ്. ഓരോ മനുഷ്യരും ചെയ്ത പാപം പരിഹരിക്കാൻ പാകത്തിന് വെള്ളം വലിയ പാത്രത്തിൽ ഇവനായിട്ട് വേവിക്കുക, പാപം തീരുന്നത് വരെ. എല്ലാ പാത്രവും അടച്ചു വെച്ചിട്ടുണ്ട്. കുറേ പോയി കഴിയുമ്പോൾ ഒരു പാത്രം മാത്രം അടച്ചു വെച്ചിട്ടില്ല. അതിനകത്ത് മനുഷ്യനായിട്ട് തണുപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എം എൽ എമാർ ചോദിച്ചു, ഈ പാത്രം മാത്രം അടച്ചു വെക്കാതിരിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു. അപ്പൊ ചിത്രഗുപ്തൻ പറഞ്ഞു, അത് കേരളീയരാ, കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ, ആരെങ്കിലും ഒരുവൻ പുറത്തേക്ക് പോയാൽ അകത്തുള്ളവൻ അകത്ത് വലിച്ചിടും. ഒരു കാരണവശാലും അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല, കൃത്യമാണ്. അപ്പോ വലിച്ച അകത്തേക്ക് ഇടുന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനാ വെറുതെ അടപ്പ് വെക്കുന്നത്? ഒരടപ്പ് വെക്കുന്നത്, മറ്റേ ഇത് ആന്ധ്രക്കാരാണ്. ആരെങ്കിലും ഒരുവൻ രക്ഷപ്പെട്ട അവന് സന്തോഷമുണ്ട്. എന്റെ ഈശ്വര, ഒരുവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഇപ്പുറത്തെ തമിഴ്നാടുകാരാണ്, അവന് ഒരുവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ആഗ്രഹം. കേരളീയർക്ക് പാത്രത്തിന് അടപ്പ് വേണ്ട, ചെറിയ പാത്രമാണെങ്കിലും പുറത്തേക്ക് പോകാൻ മറ്റവന് വിടില്ല. ആ ഒരു രീതിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അപരിഗ്രഹം, മറ്റുള്ളവനുള്ള എന്തും നെഗറ്റീവ്, അതാണ് രസം. പലതും അവരുണ്ടെങ്കിൽ അത് മുഴുവൻ എനിക്ക് വേണം, അതല്ലെങ്കിൽ ഞാൻ ആ ലെവലിലെത്തണം. എത്താൻ ശ്രമിച്ചിട്ടല്ല ഞാൻ മിനിങ്ങാന്നൊരു ഉദാഹരണം പറയുകയും ചെയ്തു. ഇത്രയും ഉയരത്തിൽ നിൽക്കുക ഒരാള്, ഞാൻ ഇത്രയും ലെവലിലാണ് നിൽക്കുന്നത്. ഏത് ആന്ധ്രക്കാരനെ നോക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരെ നോക്കുക, യൂണിവേഴ്സിറ്റിയിൽ നോക്കുക, ഇവനെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവരെല്ലാം ശ്രമിക്കുക. എക്സെപ്ഷണൽ കേസ് ഉണ്ടായിരിക്കാം, പക്ഷെ മൊത്തത്തില് ലോകത്തില് എന്റെ പ്രൊഫസറിന്റെ കീഴിൽ വർക്ക് ചെയ്തവരെ എല്ലാവരെയും ഉയർന്ന ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രൊഫസറിന്റെ ആഗ്രഹം പോലെ പ്രൊഫസറിന്റെ സ്റ്റുഡന്റിന്റെയും ആഗ്രഹമാണ്. ഇവിടെ മാത്രം അങ്ങനെയല്ല, ഇവിടെ ഞാൻ ഇവിടെയാണ്, കേവൻ ഇവിടെയാണെങ്കിൽ ഇവന് കയറാൻ സാധ്യമല്ലെന്ന് ഉറപ്പ. ഇവിടെ നിന്നുകൊണ്ട് ഇവനെ വലിച്ച് താഴെ ഇട്ടിട്ട് എളുപ്പത്തിൽ ഒരൊറ്റ വാക്ക്, വി ടു ആർ ഈക്വലി യൂസ്ലെസ്. എന്തൊരു സന്തോഷമാണ്. ഞങ്ങൾ ഈക്വലി യൂസ്ഫുൾ അല്ല, കാരണം സാധ്യമല്ല. അപ്പൊ അവരെ താഴ്ത്തിരുത്തിട്ട് നമ്മൾ നോക്കുക. ഒരു മലയാളി സംസാരിക്കുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. മലയാളിയെ പറ്റി കുറ്റം പറയുകയല്ല, ഞാൻ മലയാളി തന്നെയാണല്ലോ. ആ മലയാളി സംസാരിക്കുമ്പോൾ നോക്കുക, ഓ ആ മനുഷ്യന്, അയാൾ നല്ല മനുഷ്യനാട്ടോ, വളരെയധികം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, സിൻസിയറാണ്, ഡിവോട്ടഡ് ആണ്. ഈ കേൾക്കുന്നവൻ കാത് കൂർപ്പിച്ചിരിക്കുക. അവസാനം ഇയാൾ പറയാൻ പോകുന്നത് എന്താ, അത് കഴിഞ്ഞിട്ടൊരു പാര വരും. ഇത് മുഴുവൻ പറഞ്ഞതിന് ശേഷം പക്ഷേ കഴിഞ്ഞിട്ടാ വരാൻ പോകുന്നത് അടുത്തത്. കാരണം മനസ്സിന് ആശ്വാസം കിട്ടണമെങ്കിൽ അതുകൂടി പറയണേ. പക്ഷേ അയാള് നമ്മൾ ഉദ്ദേശിച്ച മാതിരി അല്ല. കണ്ടമാനെ നോൺ വെജിറ്റേറിയൻ തിന്നാള, തനിക്കെന്താ നോൺ വെജിറ്റേറിയൻ തിന്നാൽ, അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ, എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല, എന്റെ ചെലവിലൊന്നുമല്ല. പക്ഷെ അത് പറയാതെ എനിക്ക് ആശ്വാസമില്ല. കാരണം ആ പോസിറ്റീവ് എല്ലാം പറഞ്ഞതിന് ശേഷം ഒരു പാര കൂടി തടി കൂടി വെച്ചു കൊടുത്താൽ പിന്നെ എന്റെ ഹാർട്ട് ബീറ്റ് നോർമലാണ്. ആ ലെവലിൽ മറ്റേവനും അത് കേൾക്കുന്നത് വരെ അവന് ശ്വാസം പിടിച്ചു നിൽക്കുക. ഇത്രയും നല്ല ക്വാളിറ്റി ഉണ്ടോണ്ടോണ്ടോ. അവസാനം കേട്ട് കഴിഞ്ഞാൽ അയാള് സമാധാനം. ഇത് പക്കാ കേരളം. ചിലപ്പോ ഞാൻ ഇടയ്ക്ക് എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, പരശുരാമന് പല ആയുധം ഉണ്ടായിരുന്നു. 239 രാജ്യങ്ങൾ യു എൻ ഒ റെക്കഗ്നൈസ്ഡും റെക്കഗ്നൈസ്ഡ് അല്ലാത്തത് കൊണ്ട് ഒരു രാജ്യവും കോടാലി എറിഞ്ഞുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ എടുത്ത ആയുധം എത്ര പെർഫെക്റ്റ് ആണ്. സ്വഭാവം, കയ്യിലിരുപ്പ്, മനസ്സിലിരുപ്പ്, വാക്ക്, നോട്ടം, എല്ലാത്തിനും പറ്റിയ ഒരു ആയുധം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ദൈവം കോടാലി എറിയാറുണ്ടോ? ഏതെങ്കിലും അവതാരം അസ്ത്രമുണ്ട്, അതുപോലെ തന്നെ ഗദയുണ്ട്, ചക്രമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കോടാലി എറിഞ്ഞുകൊണ്ട് ഒരാൾ നാടുണ്ടാക്കി, എന്നിട്ട് മനസ്സിലാക്കി ഇവിടെ കുഴപ്പമുള്ള സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഇവിടുന്ന് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ചിലപ്പോ തമാശന് തോന്നാറുണ്ട്, അസുരന്മാരെ അദ്ദേഹം വരുന്നത് ആഘോഷിക്കുന്നത് കേരളത്തിൽ തന്നെയാ. മഹാബലിയെ നമ്മൾ പറയുന്നത്ര നല്ല പാർട്ടി ഒന്നുമില്ല. മഹാഭാരതം വായിച്ചാൽ മഹാബലിയുടെ തനി സ്വരൂപം അറിയും. ആരോ അറിയാതെ ഒരു കവിത ഉണ്ടാക്കിയതാ ഇപ്പൊ നമ്മൾ പറയുന്നത്. മഹാബലിയുടെ തനി സ്വഭാവം അറിയണമെങ്കിൽ പ്രഹ്ലാദ ബലി സംവാദമുണ്ട് മഹാഭാരതത്തിൽ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കും മഹാബലിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ആരോ ഒരാൾ എഴുതി വെച്ചു, മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഒന്നപോലെ എന്ന് എഴുതി വെച്ചു. അതിങ്ങനെ പാടി 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 സകലരും തീരുമാനിച്ചു. ബ്യൂറോക്രസിയുടെയും ബൂർഷ്വായുടെയും റെപ്രസെന്റേറ്റീവ് മഹാവിഷ്ണു, പ്രോളിറ്റേറിയത്തിന്റെയും അധ്വാനിക്കുന്ന വിഭാഗത്തിന്റെയും പ്രതിനിധി മഹാബലി എന്ന്. എന്തൊക്കെയാ എക്സ്പ്ലനേഷൻ കൊടുത്തത്? മഹാബലി ഇവിടെ ഇങ്ങോട്ട് വരുന്നേ ഇല്ല, അങ്ങനെ തീരുമാനിച്ചു ഇവിടെ വന്നിട്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെ വരുന്നു എന്ന് ധരിച്ചു വെച്ചിട്ടാ ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹിംസ, സത്യമാസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഈ അപരിഗ്രഹത്തിന്റെ മറ്റൊരുവൻ ഉള്ളതുപോലെ എനിക്ക് വേണം. നന്മകൾ ചിന്തിക്കാറുമില്ല. അവൻ ദിവസവും 1001 ഗായത്രി ജപിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ പറയാം, അയാൾക്ക് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് എത്ര ജോലിയുണ്ടെന്ന് അറിയാമോ? ആ പോസിറ്റീവ് സ്വീകരിക്കില്ല. കൃത്യം ആൻസർ റെഡിമെയ്ഡ്. അയാൾ രാവിലെ അഞ്ചരക്ക് എഴുന്നേക്കുന്നുണ്ട്, അതിനെന്താ കുഴപ്പം? അയാൾക്ക് അഞ്ചരക്ക് എഴുന്നേക്കാം, അയാൾ പത്ത് മണിക്ക് കിടക്കുന്നുണ്ട്. ഞാൻ എത്ര മണിക്ക് കിടക്കുന്നത്? ഞാൻ 9:60 കിടക്കുന്നത്. അത് ശരി, 9:60 പത്ത്, ആ അത് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ആ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്ന തെറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനും അതുപോലെ മറ്റുള്ളവന്റെ നന്മകളെ കാണാതിരിക്കാനും മറ്റുള്ളവന്റെ പലതും തനിക്കും ഉണ്ടാകണം, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകണം എന്ന് നിരന്തരം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കയ്യും മുട്ടിൽ വെച്ച് ധ്യാനം ചെയ്യാനിരുന്നാൽ ഈ ജന്മത്തല്ല 10 ജന്മം കഴിഞ്ഞാലും മെഡിറ്റേഷൻ വരില്ല. കാരണം ചഞ്ചലം ഹി മനഃകൃഷ്ണ എന്ന് അർജുനൻ പറഞ്ഞു. നമ്മളെല്ലാം ഇത്രയും കപ്പാസിറ്റി ഉള്ള അർജുനൻ പറഞ്ഞു, മനസ്സിങ്ങനെ ചഞ്ചലമായി കൊണ്ടിരിക്കുന്നു, കൃഷ്ണ എന്താ ചെയ്യാ, സമാധിസ്തസ്യ കേശവായെന്ന് ചോദിച്ചു. ഇത് സമാധിയൊക്കെ ഏത് ലെവലില എത്തുക എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് എല്ലാവർക്കും ഉള്ളതാ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ലെവലിലൂടെ ഒന്ന് കടന്നു പോവാ. എത്ര സാധിക്കുന്നു അത്രയും നല്ലത്. അവിടെ വരെ എത്ര നിർബന്ധമൊന്നുമില്ല, എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം നല്ലത്. നാമം ജപിക്കാൻ 1001 നാമം ജപിക്കേണ്ട വ്യക്തി 1001 ജപിച്ചില്ല, 51 പറ്റിയുള്ളൂ, നല്ലതാ. വീട് പണിയേണ്ട വ്യക്തി പകുതി വീട് പണിത് വെച്ചാൽ ഒരു പ്രയോജനമില്ല. അപ്പൊ പകുതിക്ക് വീട് പണിത് വെക്കരുത്, അതേ സമയത്ത് പകുതിക്ക് നാമം ജപിച്ച് നിർത്താൻ കുഴപ്പമില്ല. കാരണം ചിലത് പകുതിയോ കാലോ 10% ചെയ്താലും പ്രയോജനമുണ്ട്, ചിലത് കാലോ പകുതിയോ 10% ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. എറണാകുളത്തേക്ക് പോകേണ്ടവൻ പകുതിക്ക് തൃശ്ശൂരിൽ ഇറങ്ങിയാൽ ഒരു പ്രയോജനമില്ല, അത് പകുതിയാക്കരുത്, മുഴുവനും വേണം. അതേ സമയത്ത് ചില കാര്യങ്ങൾ കുറച്ചെങ്കിലും ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ യമങ്ങളിലെ 5 ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവരിക, തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഒരു വ്യക്തിയുണ്ട്, ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് LIC ഏജന്റ് ആണ്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ കൊളസ്ട്രോൾ കണ്ടമാനം കൂടുതലാണ്, ഇതാണ് റിപ്പോർട്ട്, ഡബിൾ ഉണ്ട് കൊളസ്ട്രോൾ. അപ്പോ എങ്ങനെയാ മാറ്റിയ? സാറിൻ്റെ ഒരു കാസറ്റിൽ ഓട്ടോ സജഷൻ ഉണ്ടായിരുന്നു, ഞാനത് ചെയ്യട്ടെ. ഓട്ടോ സജഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, അസൂയുണ്ടോ സാറേ? കുറച്ച് അസൂയുണ്ട്, ആദ്യം അത് മാറ്റിയ. കുശുമ്പുണ്ടോ? കുറച്ച് കുശുമ്പുണ്ട്, അത് മാറ്റിയ. പിന്നെന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? രാവിലെ കുറച്ച് നേരത്തെ ഭംഗിയായിട്ട് കുളിച്ചിട്ട്, അസുഖം ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ, അസുഖം ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കുക. നല്ല രീതിയിൽ കുളിക്കണം, വെറും കാക്ക കുളിക്കണ മാതിരി കുളിച്ചാൽ പോരാ. കാക്ക കുളി നല്ല ഭംഗിയായിട്ട് കുളിച്ചിട്ട് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ചിലമ്മമാരില്ലാന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ, ഒരു മിനിറ്റ് കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ബാത്റൂമിലെങ്കിൽ ബാത്റൂമിൽ, വീട്ടിലെങ്കിൽ വീട്ടിലെ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് തനിക്ക് ജന്മം നൽകിയ അനുഗ്രഹം നൽകിയ അച്ഛനെയും അമ്മയെയും ആലോചിച്ച് അവർക്ക് വേണ്ടിയിട്ട് തർപ്പണം കൊടുത്ത് പുറത്തു വന്നതിന് ശേഷം പൂജാമുറിയിലിരുന്ന് വലത്തെ കൈ തലയിൽ വെച്ച് ശരീരത്തിനോട് പറയുക, കൊളസ്ട്രോൾ കുറയ്ക്കണമെന്ന് 10 മിനിറ്റ് പറയണം. അത് ശരീരത്തിനോട് സ്ഥിരം ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. കൃത്യം 20 റിസൾട്ടും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കൃത്യം 20 കൊളസ്ട്രോൾ പെർഫെക്ട്ലി നോർമൽ. ഡോക്ടർമാർ പറഞ്ഞു ഒന്നും വേണ്ട, ഇത് സംഭവിച്ചത് ഫണ്ടൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് അടുത്ത് അതിന് മുമ്പിലത്തെ ദിവസം നമ്മുടെ കൂട്ടത്തിൽ വരാറുള്ള എന്റെ കാസറ്റുകളും പുസ്തകങ്ങളും എല്ലാം കൊണ്ടുവരാൻ വരാറുള്ള LIC ഏജന്റ്, LIC ഓഫീസർ കൃഷ്ണകുമാറിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോ 20 കൊണ്ട് ഇനി അദ്ദേഹം കൊളസ്ട്രോളിനെതിരെ മരുന്ന് കഴിച്ചാൽ ജീവിതകാലം അവസാനം വരെ കഴിക്കണം, കാരണം അത് മാറ്റിയാൽ കൊളസ്ട്രോൾ കൂടും. അപ്പൊ സ്വയം അത് കുറയ്ക്കാൻ ഒന്ന് മനസ്സിലെ വികാരങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തലയിൽ കൈവച്ച് സ്വയം പറഞ്ഞു കുറയ്ക്കണമെന്ന് ഓട്ടോ സജഷൻ. ഇംഗ്ലീഷ് ടേമാണത്, ഇന്ത്യയിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന പെർഫെക്ട്ലി നോർമൽ ലെവലിലേക്ക് ആ മനസ്സിന്റെ വികാരത്തെ സാത്വിക ലെവലിലേക്ക് കൊണ്ടുവന്നപ്പോൾ, അങ്ങനെ ബ്രാഹ്മണ്യത്തിലേക്കുള്ള പ്രയാണത്തില് 5 യമങ്ങൾ നിർബന്ധമാണ്, 5 നിയമങ്ങളും നിർബന്ധമാണ്. ശൗചം, രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, വൃത്തി ഉണ്ടായിരിക്കണം, ബെഡ് കോഫി കുടിക്കരുത്, കുളിക്കാതെ ഒരു ഭക്ഷണവും കഴിക്കരുത്, നേരത്തെ എഴുന്നേൽക്കണം, പ്രഭാത സന്ധ്യയിൽ എഴുന്നേൽക്കണം. എന്ത് ടെൻഷനുള്ളവർക്കും ഒരു ചെറിയ ഔഷധമുണ്ട്. ഉദയത്തിന് 30 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് കസേരയിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കുക. സൂര്യൻ ഉദിച്ചു വരുന്നത് വേദമന്ത്രങ്ങൾ പറയുന്നത് പോലെ ഉഷാസാനക്ത, ഉഷസ്സിനെ വിളിച്ചുകൊണ്ട്, ഉഷസ്സിന്റെ കൈ പിടിച്ചുകൊണ്ട് സൂര്യൻ വരുന്നത് കാണാം. ഈ സൂര്യോദയം ശ്രീകൃഷ്ണൻ കണ്ടിട്ടുണ്ട്, ഇതേ സൂര്യോദയം ശ്രീരാമൻ കണ്ടിട്ടുണ്ട്, ഇതേ സൂര്യോദയം വേദവ്യാസൻ കണ്ടിട്ടുണ്ട്, വാൽമീകി കണ്ടിട്ടുണ്ട്. കാലക്രമത്തിൽ ഞാനും ഇതാ കിഴക്കോട്ട് നോക്കി സൂര്യോദയം കാണുന്നു. മനസ്സിനെ നിർമ്മലമാക്കാൻ ഇതിനപ്പുറം വേറെ ഒരു ആൾട്ടർനേറ്റീവും ഇല്ല. അതുകൊണ്ട് ശാരീരികമായ ശൗചം, ബാഹ്യമായത് ആന്തരികമായ ശൗചം, 2 ഗ്ലാസ് തുളസി വെള്ളം രാവിലെ എഴുന്നേറ്റിട്ട് കുടിക്കണം നിർബന്ധമായിട്ടും. ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പല്ലും വായും നല്ല രീതിയിൽ കഴുകണം.
ആന്തരിക ശുദ്ധിയുടെ ഭാഗമായിട്ട് രാവിലെ പൂജ നടത്തുമ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ ബ്രെയിൻ ശുദ്ധീകരിക്കപ്പെടും. അതുപോലെ തന്നെ അവനവന് എത്രത്തോളം പരിധിയും പരിമിതിയും ഉണ്ടെന്നും അതുപോലെ കേപ്പബിലിറ്റിയും ഉണ്ടെന്ന് ഒന്നോ രണ്ടോ പ്രാർത്ഥനകള് കീർത്തനങ്ങള് ചൊല്ലി ഒന്ന് ഓർമ്മിപ്പിക്കുക. എത്ര രസകരമായിരിക്കും മെന്റൽ പ്യൂരിറ്റി. ഇപ്പൊ ശരീരത്തിന്റെ ബാഹ്യമായ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണം, അവയവ ശുദ്ധീകരണം, ബ്രെയിനിന്റെ ശുദ്ധീകരണം, മനസ്സിന്റെ ശുദ്ധീകരണം. ബ്രെയിൻ എങ്ങനെയാ ശുദ്ധീകരിക്കുക? നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്, രാവിലെ കുളി കഴിഞ്ഞു വന്ന് തലയ്ക്ക് കൈവച്ച് ബ്രെയിനിനെ കുറിച്ച് ആലോചിച്ച് ബ്രെയിനിലുള്ള എല്ലാ ചെളിയും ഞാൻ കളയുകയാണെന്നൊന്ന് ചിന്തിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ബ്രെയിൻ പ്യൂരിഫൈ ചെയ്ത ഫീലിംഗ് 5-6 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തലച്ചോറിനെ ശുദ്ധീകരിക്കുക, മനസ്സിനെ ശുദ്ധീകരിക്കുക, ശരീരത്തെ ശുദ്ധീകരിക്കുക. പിന്നെ ഒരു കാര്യം, അതിൽ കഴിയുന്നത്രയും ചെളി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെളി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ്. തെറ്റുകൾ കേൾക്കാതിരിക്കുക, തെറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുക, പറയാതിരിക്കുക, കാണാതിരിക്കുക. രസകരമായ വസ്തുത, ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം ആരോഗ്യമുള്ള ശരീരത്താൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊരു പ്രതിജ്ഞയെടുത്താൽ 99% രോഗവും കേരളീയർ അനുഭവിക്കുന്നത് ഇന്ന് ഇല്ലാതെയാകുമെന്ന് അഷ്വറൻസ് ഞാൻ തരുന്നത് കൊളസ്ട്രോളിലും ഹാർട്ട് ഡിസീസിലും ബയോകെമിസ്ട്രിയിലും പ്രവർത്തിച്ച് ഡോക്ടറേറ്റ് എടുത്തൊരു വ്യക്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. വേദം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ബയോകെമിക്കൽ അനാലിസിസ് നോക്കിയാൽ കേരളീയർക്ക് 89% ചെസ്റ്റ് പെയിൻ 40 വയസ്സിന് ശേഷം ഉണ്ടാകാൻ കാരണം മനുഷ്യന്റെ ചിന്തയുടെ പ്രത്യേകതയാണ്. ഓരോ തരത്തിലുള്ള ആവശ്യമില്ലാത്ത വറി, കറി, ഹറി 3 എണ്ണം. വറി ഒരു വശത്ത്, കറി നോൺ വെജിറ്റേറിയൻ. എത്ര പശുക്കളെയാ ഒരാഴ്ച? 22 ലക്ഷം പശുക്കളെയാ കേരളത്തിൽ കൊല്ലുന്നത്. 22 ലാക്സ്. ഇതിനകത്തുള്ള സകല വേസ്റ്റും തിന്ന് തൊലി പിന്നെയും തമിഴ്നാട്ടിലേക്ക് അയക്കുക. പശുവിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, അകത്തുള്ളത് തിന്ന് തൊലി പുറത്തേക്ക് അങ്ങോട്ട് പിന്നീട് അയക്കുക. ഇതാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് ആ ഹറിയും വറിയും കറിയും മാറ്റണമെങ്കിൽ ശൗചം പൂർണ്ണമായിട്ടുള്ളത് സാധിക്കുന്നത്രയും സന്തോഷം. സന്തോഷം ഡെൽറ്റ എക്സ് മാനേജ്മെന്റ്. എങ്ങനെയാ സന്തോഷം ഉണ്ടാവാ? ഇതൊരു കഷ്ടമാണെന്ന് പ്രാവുന്നതിന് പകരം ഒരു ഭഗവത്ഗീതയുടെ പുസ്തകം പോക്കറ്റിൽ വെച്ചേക്കുക. ഒരു കുഴപ്പമില്ല, എവിടെയെങ്കിലും ചെന്നിരുന്ന് ഒരു 2 ശ്ലോകം പഠിക്കാൻ ശ്രമിക്കുക. ആ 1/2 മണിക്കൂർ പ്രാഗി നശിപ്പിക്കുന്നതിന് പകരം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഓഫീസ് വർക്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചേക്കാം, സമയം കിട്ടുകയാണെങ്കിൽ അത് എഴുതി തീർക്കാം. അപ്പൊ അവിടെ തീർക്കാനുള്ളത് ഇവിടെ തീർത്തു. എന്തെങ്കിലും സന്തോഷിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കണ്ണടച്ചൊരു 10 മിനിറ്റ് ഇരുന്ന് അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും ചെയ്ത കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമുക്ക് വേണ്ടി അവർ തികച്ച ത്യാഗങ്ങളെ കുറിച്ച് ഒന്ന് ഓർക്കുക. ഇതെല്ലാം കൂടി ഓർക്കുമ്പോൾ യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റിംഗ് എലിവേറ്റഡ് ടു ദ ബ്രഹ്മചൈതന്യ ലെവൽ. കാരണം എന്തെല്ലാം നെഗറ്റീവ്സാണ് നമ്മിൽ നിന്ന് മാറുന്നതെന്ന് അറിയാമോ? അപ്പോ നിയമത്തിലെ ശൗചം, സന്തോഷം, തപസ്, തപഹ, ഏത് കർമ്മമണ്ഡലത്തിലാണെങ്കിലും ആ കർമ്മമണ്ഡലത്തിലെ പ്രവൃത്തി ഒരു തപശ്ചര്യ പോലെ ചെയ്യുക. ഭർത്താവിനെ നോക്കുന്ന ഭാര്യ അതെന്റെ ധർമ്മമാണെന്ന് പറഞ്ഞു നോക്കുക. അതുപോലെ തിരിച്ചും ഓഫീസിലെ ക്ലർക്കാണെങ്കിൽ എന്റെ മുമ്പിൽ ഒരു ഫയല് വേസ്റ്റ് ആയിട്ടോ ഡിലേ ആയിട്ടോ ഞാൻ വെക്കില്ല, എന്റെ കർത്തവ്യം ഭംഗിയായിട്ട് ചെയ്തു തീർക്കും. അതെന്റെ തപശ്ചര്യയാണ്. മക്കളെ വളർത്തുന്നത് എന്റെ തപശ്ചര്യയാണ്. കുടുംബം സംരക്ഷിക്കുന്നത് എന്റെ തപശ്ചര്യയുടെ ഭാഗമാണ്. ഓഫീസിലെ വർക്ക് എന്റെ തപശ്ചര്യയുടെ ഭാഗമാണ്. ഏത് കർമ്മവും അതെന്റെ കർമ്മത്തിന്റെ, ധർമ്മത്തിന്റെ, യജ്ഞത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ച് ചെയ്താൽ എത്രത്തോളം മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുമെന്ന അനുഭവത്തിലൂടെ മാത്രം നമുക്കറിയാൻ സാധിക്കും. സന്തോഷം, തപഹ, സ്വാധ്യായം. ബ്രാഹ്മണ്യത്തിലേക്കുള്ള പ്രയാണത്തില് വേദമന്ത്രങ്ങൾ പഠിക്കുക,
പുരാതന ഭാരതീയ ചിന്താധാരകൾ പഠിക്കുക, സ്വാധ്യായം ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം വേദം പഠിക്കുക. 158 ISRO ശാസ്ത്രജ്ഞന്മാരിപ്പോ വേദം പഠിക്കുന്നുണ്ട്. എല്ലാവരും PhD കഴിഞ്ഞവരും MTech കഴിഞ്ഞവരുമാണ്. അവർക്ക് സാധിക്കും, വളരെ ചെറുപ്പത്തിൽ പഠിക്കേണ്ടതായിരുന്നു, സാധിക്കുന്നില്ല. ഇപ്പോഴെങ്കിലും ഇപ്പോഴും പഠിക്കുക, സാധിക്കുന്ന അത്രയും പഠിക്കുക. കുറച്ച് പഠിച്ചതിന് ശേഷം ഞാൻ വേദം മുഴുവനും പഠിച്ചു എന്ന് പറയാതിരിക്കുക ഈശ്വര അനുഗ്രഹം കൊണ്ട്. കാരണം യജുർവേദം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമല്ല, 108 ശാഖകളാണ് യജുർവേദത്തിനുള്ളത്. അത് മനസ്സിലാക്കി വെക്കണം. ഒരു വാചസനേയി മാധ്യന്തീന ശുക്ല യജുർവേദീയ സംസ്കൃതയുടെ 40 അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ യജുർവേദം മുഴുവനായി എന്ന് പറയരുത്. പലരും രുദ്രവും ചമകവും മുഴുവനും പഠിച്ചതിന് ശേഷം പറയാറുണ്ട്, ഞാൻ യജുർവേദം മുഴുവൻ പഠിച്ചു. ഇത് പുറകോട്ട് കൊണ്ടുപോകണം എന്തിനാന്ന് വെച്ചാൽ യജുർവേദം മുഴുവൻ പഠിച്ചെന്ന് വരുത്താൻ വേണ്ടിയിട്ടാ. ഇത് പുറകോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, കാരണം വേദം മുഴുവനും പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. ആ ലെവലിലേക്ക് കൂടി ഒന്ന് എത്താൻ, അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ആ വേദം പഠിച്ചതിന്റെ ഫലം കിട്ടുന്നത്. വേദം പഠിക്കാൻ താല്പര്യമില്ല, വേറെ എന്തെങ്കിലും ആണെങ്കിൽ ധർമ്മശാസ്ത്രം പഠിക്കുക. നല്ല രസമാണ്, LLB പഠിക്കുന്നവർ ധർമ്മശാസ്ത്രം പഠിക്കണം, ഒന്ന് വായിച്ചു നോക്കണം. ഇന്നത്തെ പീനൽ കോഡ് നിയമങങ്ങളും ഭാരതത്തിൽ നിലനിന്നിരുന്ന 5000 വർഷം നിലനിന്നിരുന്ന ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കാം. ഇതല്ല, ഗൃഹ്യസൂത്രം പഠിക്കണമെങ്കിൽ അത് പഠിക്കാൻ സാധിക്കും. ആയുർവേദം പഠിക്കാൻ പിന്നെ മറ്റു മെത്തേഡുകളുണ്ട്. യോഗചര്യ പഠിക്കാൻ സാധിക്കും, ദർശനങ്ങൾ പഠിക്കാൻ സാധിക്കും. ഇത് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്ന മഹത്വം എന്ന് പറയുന്നത്, നാം എത്ര വലിയ ഒരു രാഷ്ട്രത്തിനകത്ത് എത്ര ചെറിയ മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇന്നലെ ഞാൻ തത്തമംഗലത്ത താമസിച്ചിരുന്ന മിനിഞ്ഞാന്ന് രാത്രി അവിടെ കയറിയപ്പോ എപ്പോഴും പറയാറുണ്ട്, തല താഴ്ത്തി വേണം വീട്ടിനകത്തേക്ക് കയറാൻ, തല ഇടിക്കുന്നു പറയാറുണ്ട്. അപ്പൊ മനസ്സ് പറയേണ്ടായിരുന്നു, എവിടെ പോകുമ്പോഴും തല താഴ്ത്തിയേ പോകാറുള്ളൂ. കാരണം തലയ്ക്ക് കനം ഉണ്ടെങ്കിൽ നമുക്ക് തല താഴില്ല, നേരെ നിർത്താൻ വേണ്ടി ഇങ്ങനെ പിടിക്കണം. കനയില്ലെങ്കിൽ പിന്നെ തന്നെതാനെ താങ്ങുള്ളൂ, എവിടെ താഴ്ത്താൻ ഒരു വിഷമവും ഇല്ല. ഈ ബുൾഡോസറും ഈ എർത്ത് മൂവറുടെയും കഷ്ടമൊന്നുമില്ല തല താഴ്ത്താൻ. കാരണം എല്ലാവരുടെയും മുമ്പില് തല താഴ്ത്തിക്കൊണ്ട് പോകാനുള്ള ഒരു പരിചയം, ഉപദേശമല്ല, ആഹ്വാനമല്ല, സ്വയം സാധിച്ചാൽ അത് മനസ്സിന്റെ മഹത്വമാണ്. ഏത് നിമിഷവും അത് പാലിക്കാൻ ശ്രമിക്കണം. ഇത് ഇന്ന് തിങ്കളും ചൊവ്വയും ബുധനും പാലിച്ചു, വ്യാഴം വെള്ളി ശനി അതിന് ലീവ് കൊടുക്കരുത്. അത് എല്ലാ ദിവസവും വേണം. എന്ന് വരെ ഒന്നില്ലെങ്കിൽ പഠിച്ചത് മറക്കുന്നത് വരെ, അതല്ലെങ്കിൽ വിറകിന്റെ മുകളിൽ ശരീരം വെക്കുന്നത് വരെ. അതുകൊണ്ട് ഇത് വേണം. അതുകൊണ്ട് ശൗചം സന്തോഷ സ്തപസ്വാധ്യായം ഓരോരുത്തരും പഠിക്കണം. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ട്രെയിനിൽ ഇരുന്നോണ്ട് ഗായത്രി ജപിക്കാവോ എന്ന്. എന്താ ഇത്ര ധൃതി, ട്രെയിനിൽ ഇരുന്നോണ്ട് ജപിക്കാൻ? 10 എണ്ണം ജപിച്ചാലും ശുദ്ധമായിട്ട് വീട്ടിലിരുന്ന് ജപിക്കുക. അതുപോലെ ഒരിക്കൽ രാത്രി 9 മണിക്ക് കൊല്ലൂർ മുഗാംബി ക്ഷേത്രത്തിൽ നിന്ന് കുറെ പേരെന്നെ വിളിച്ചു, സാറേ ഞാൻ നിങ്ങള് ഈ കൊല്ലൂർ മുഗാംബി ക്ഷേത്രത്തിൽ ഇരുന്നോണ്ട് ഞങ്ങള് ലളിതാ സഹസ്രനാമം ജപിക്കായിരുന്നു. അപ്പോ പൂജാരി വന്ന് പറഞ്ഞു, സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ജപിക്കരുത് എന്ന് പറഞ്ഞു. അത് ശരിയാണോ സാറേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, പൂജാരിയുടെ അടുത്ത് എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കാൻ പറയാം. അപ്പൊ അവർ കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, അപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്, പുരാണ മന്ത്രങ്ങള് ഭംഗിയായിട്ട് ചൊല്ലാൻ കഴിവുള്ളവർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും പുരാണ മന്ത്രം ചൊല്ലാം. കാരണം പുരാണം ഇത്യേവ ന സാധു സർവം, പുരാണത്തിന് വേദത്തിന്റെ ലെവലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം പുരാണത്തിന് അതിന്റെ ലെവല്, 18 പുരാണം 18 മഹാപുരാണം എഴുതിയതിനു ശേഷം ശ്രീസുഖ ബ്രഹ്മഋഷി നേരെ പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞത്, കഥായിമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. ഈ കഥകളെല്ലാം പറഞ്ഞത് വിജ്ഞാനവും വൈരാഗ്യവും സയന്റിഫിക് ടെമ്പറും ഡിറ്റാച്ച്മെന്റും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അക്ഷരം പ്രതി അതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അറിവിന് വേണ്ടി, അതുപോലെ തന്നെ മാനസികമായ ഉന്നമനത്തിനും റാഷണൽ തിങ്കിങ്ങിനും വേണ്ടിയാണ് പുരാണങ്ങൾ. പുരാണങ്ങളിൽ സ്തുതിയുണ്ട്. സ്തുതികൾ ചൊല്ലുമ്പോൾ തെറ്റാതെ ചൊല്ലണമെന്ന് മാത്രം. KPC വട്ടത്തിരിപ്പാട് പറയുന്നത് പോലെ നല്ലവണ്ണം വരയണമെന്നുള്ളത് നല്ലവണ്ണം വരയണമേ എന്ന് തന്നെ ചൊല്ലണം. നല്ല വണ്ണം വരയണമേ എന്ന് ചൊല്ലരുതെന്ന് മാത്രം. അപ്പൊ ആ രീതിയിൽ ഭംഗിയായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മനസ്സിലെ ശുദ്ധം, വസ്തുക്കളിലെ ശുദ്ധം നിങ്ങൾക്ക് പലർക്കും കാണാൻ സാധിക്കും. ചില നോർത്ത് ഇന്ത്യക്കാർ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് രാവിലെ പ്രോക്ഷണം കഴിച്ചിട്ടാണ് അവർ കുളിക്കുക. പഞ്ചവിധ സ്നാനത്തിൽ ഒന്ന് പ്രോക്ഷണമാണ്. അപ്പൊ പ്രോക്ഷണം ചെയ്തതിനു ശേഷം അവർ മൂലയ്ക്ക് മാറി നിന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലി നടന്ന വിശ്വം വിഷ്ണുഷ്കാരോഭൂതാത്മാവൃത്താത്മാപരമാത്മാജാമുക്താരാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രത്തോക്ഷരേവചാന്നിങ്ങനെ വിഷ്ണു സഹസ്രനാമം ചൊല്ലി നടണം. വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങളാണ്, ആയിരം നാമങ്ങളാണ്. ഓം നമോ നാരായണായ എന്നുള്ളത് എവിടെയെല്ലാം ചൊല്ലാമോ ബാക്കി ആയിരം പര്യായങ്ങൾ അവിടെ എല്ലാം ചൊല്ലാൻ സാധിക്കും. മനസ്സ് ശുദ്ധമായിരിക്കണം, ബാത്റൂമിൽ ഇരുന്ന് ചൊല്ലരുത്. സോ ആ ലെവലിലേക്ക് ലളിതാ സഹസ്രനാമവും അങ്ങനെ തന്നെയാണ്. സിന്ധൂരാരുണ വിഗ്രഹം ത്രിനയന അമ്മാണിക്യം, ശ്രുതിയില്ല, ഭംഗിയായിട്ട് ചൊല്ലിയാൽ മതി. നേരെ മറിച്ച് വേദത്തിന് ശ്രുതിയുണ്ട്. താഴത്തേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇന്ദ്രശത്രു എന്ന് പറയുന്നതിന് പകരം ഇന്ദ്രശത്രു എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ശത്രു എന്നുള്ളതിൽ ഇന്ദ്രൻ എന്ന ശത്രു എന്നായി മാറും. അപ്പൊ ഇന്ദ്രനെ ഹോമിക്കുന്ന ഇന്ദ്രന്റെ ശത്രു ഇല്ലാണ്ടാണ് എന്ന് പറഞ്ഞ് ഹോമിക്കുക. അവസാനം കയറി കയറി ഹോമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുരോഹിതനെ കുറച്ച് ഉറക്കം വരുന്നുണ്ട്. തലേ ദിവസം ഏതോ ഡെഡ് ബോഡി ചുട്ടതിന് ശേഷമാണ് അദ്ദേഹം വന്നത്, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഇദ്ദേഹം ഹോമിക്കും ഇന്ദ്രശത്രു എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്ന ശത്രു നശിക്കട്ടെ. ഇയാളുടെ വീട്ടിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും മഴ പെയ്യും, ഇവിടെ മാത്രം മഴ പെയ്യില്ല. കാരണം എന്താ വെച്ചാൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് പറയുമ്പോഴത്തേക്കും ആ ഒരു പ്രയോഗം പുരാണങ്ങളിലില്ല. പുരാണത്തിന്റെ ഭാഗമാണ് ലളിതാ സഹസ്രനാമം, പുരാണത്തിന്റെ ഇതിഹാസത്തിന്റെ ഭാഗമാണ് വിഷ്ണു സഹസ്രനാമം. അതിന്റെ അർത്ഥം അതെങ്ങനെയും ചൊല്ലാമെന്നല്ല, ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ആർക്കും ചൊല്ലാം. ശൗചം നല്ല രീതിയിൽ ശാരീരികമായ ശുചിയുള്ള അവസ്ഥയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭക്തിയോടുകൂടി ചൊല്ലാവുന്നതാണ് ഇത്. അതുപോലെ തന്നെ ദേവി മഹാത്മ്യവും യഥാർത്ഥത്തിൽ ദേവി മഹാത്മ്യം വായിച്ചവർക്ക് അറിയാൻ സാധിക്കും. നാലാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഋഷിരുവാചാചക്രാതയസുരഗണാനുഹദേവി വലയജ ദേവി ആദാം വളരെ സ്പീഡിൽ ചൊല്ലാവുന്നതാണ്. അതിലിടക്കിടയ്ക്ക് പറയുന്നുണ്ട് വൈശ്യവാച ദേവി ഉവാച ശ്രീശുഖവാച ഇതെല്ലാം പറയുമ്പോൾ വൈശ്യരുമായിട്ടുള്ള കോൺവെർസേഷൻ ആ ദേവിയുടെ കോൺവെർസേഷൻ. അപ്പൊ ആർക്കുമാകാം, ആ ദേവി മഹാത്മ്യം തന്നെ വൈശ്യരുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പൊ അതുപോലെ എല്ലാവർക്കും സാധിക്കും. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലശ്രുതി വായിച്ചാൽ നിങ്ങൾക്ക് പറയാം, ബ്രാഹ്മണൻ സുഖമായിരിക്കും, ക്ഷത്രിയൻ ബലവാൻ വരും, വൈശ്യൻ ധനസമൃദ്ധശ്ച ശൂദ്ര സുഖമവാപ്നുയാ. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പൊ ആർക്കാ ചൊല്ലാൻ പാടില്ലാത്തത്? എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉയർന്നുയർന്ന് വരണം. അതിനെ ക്ലോസ് ചെയ്ത് വെച്ച് എനിക്ക് മാത്രമേ ചൊല്ലാവൂ എന്ന ലെവലിലേക്ക് വരരുത്. അതുകൊണ്ട് അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, സ്തപസ്വാധ്യായം, അവസാനത്തേത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈശ്വര പ്രണിധാനം. എന്തു ചെയ്യുമ്പോഴും ഇതിന്റെ മുമ്പിൽ ഒരു ഈശ്വരൻ നോക്കി നിൽക്കുന്നുണ്ടെന്നൊരു ധാരണ വേണം. നല്ലതും ചീത്തയും ചെയ്യുമ്പോൾ ഒരു ദൃഷ്ടാവ്, ഒരു സാക്ഷിയുണ്ട്. അത് നമുക്ക് സാധിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും അത്. ഞാൻ അച്ഛനെ നോക്കിയില്ല, അച്ഛൻ അസുഖം വരുമ്പോൾ ഞാൻ അച്ഛനെ ശുശ്രൂഷിച്ചില്ല എങ്കിൽ ഒന്ന് കണ്ണടച്ചിരുത്ത് ഈശ്വരനെ ചിന്തിക്കാം. അപ്പൊ ഈശ്വരൻ പറയും, അച്ഛന്റെ അച്ഛനിരുന്ന കസേരയിൽ നീയിരിക്കും. അച്ഛനിരിക്കുന്നു, ആ അച്ഛനിരുന്ന കസേരയിൽ നീയിരിക്കും, നീയിരുന്ന കസേരയിൽ നിന്റെ മകനിരിക്കും. അച്ഛൻ സുഖമില്ലാതെ കിടന്ന കിടക്കയില് ഒരിക്കൽ നീ സുഖമില്ലാതെ കിടക്കും, നീ സുഖമില്ലാതെ കിടന്ന കസേരയില് നിന്റെ മകൻ കിടക്കും എന്ന് പറയുമ്പോ അകത്തു നിന്നൊരു കത്തല് വരും. അച്ഛനെ നോക്കണം, സുഖമില്ലാത്ത അമ്മയെ ശുശ്രൂഷിക്കണം. ഞാൻ നടന്നപ്പോൾ താഴെ വീണപ്പോൾ കൈപിടിച്ചു ഉയർത്തിയ അമ്മയെയും കൈപിടിച്ച് നടത്തിയ അച്ഛനെയും സംരക്ഷിക്കേണ്ടത് ധർമ്മമാണ്. ഇത് ഓർമ്മിക്കാൻ ഈ വരികൾ മാത്രം ഓർത്താ പോരാ, മുമ്പിൽ എല്ലാത്തിനും ഒരു സാക്ഷിയുണ്ടെന്ന ഓർമ്മ, ഏത് കർമ്മത്തിനും ഒരു സാക്ഷിയുണ്ട് എന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിന്റെ കറക്റ്റ് ബ്രേക്കിംഗ് പോയിന്റ്, ടേണിംഗ് പോയിന്റ്. നമ്മൾ തന്നെ പറയാറില്ലേ, താൻ ചെയ്തത് ശരിയാണെന്ന് താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. എന്താ ഇയാൾക്ക് ആലോചിച്ചിട്ട് പറഞ്ഞു കൊടുത്തൂടെ? അതിനേക്കാൾ എളുപ്പം താൻ തന്നെ ആലോചിക്കുകയാണ്. താൻ ആലോചിക്കുമ്പോഴത്തേക്കും റിലേറ്റിവിറ്റി തിയറി ഉപയോഗിക്കണം, അപ്ലൈഡ് സയൻസിലേക്ക് കൊണ്ടുവരണം. എന്തുമായിട്ട് ആലോചിക്കണം? സാധാരണ ധാർമ്മിക മൂല്യങ്ങളുമായി കമ്പയർ ചെയ്ത് ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് ആലോചിക്കണം. അപ്പോഴാണ് ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ കുറ്റബോധവും തെറ്റിന്റെ ഗാംഭീര്യവും അല്ലെങ്കിൽ ആഴവും നമുക്ക് മനസ്സിലാവുക. അപ്പൊ തിരുത്താൻ സാധിക്കും. തിരുത്താൻ സാധിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തിരുത്തിയേക്കണം. ആ രീതിയിൽ മുമ്പില് ഈശ്വര പ്രണിധാനം. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, തൽക്കാലം എല്ലാം മാറ്റിവെച്ച് ഞാനിവിടെ ഉണ്ടെന്ന് ചിന്തിച്ച് ഞാൻ നിന്നെ എല്ലാവിധത്തിലും ഹെൽപ്പ് ചെയ്യാമെന്ന്. എന്താ ശ്രീകൃഷ്ണൻ ചെയ്ത്? കയ്യിൽ ശ്രീകൃഷ്ണന്റെ ചക്രം എടുത്തിട്ടില്ല, ശ്രീകൃഷ്ണൻ ആയുധം എടുത്തിട്ടില്ല, അസ്ത്രം എടുത്തിട്ടില്ല. ശ്രീകൃഷ്ണന്റെ സൈന്യം തൊട്ടപ്പുറത്ത് യാദവ സൈന്യം ശത്രുപക്ഷത്താണ്. ആ ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് വേണ്ടി എന്തു വേണേ ചെയ്യാം, നിന്റെ എല്ലാ പ്രവൃത്തിക്കും സാക്ഷിയായിട്ട് ഞാൻ നിൽക്കാം. ഐ വിൽ ബി ദേർ ഫോർ പ്രൊട്ടക്ടിങ് യു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശിച്ച. ആ ഒരു ഈശ്വരനിലുള്ള ദൃഢമായ വിശ്വാസം, ആ ദൃഢമായ വിശ്വാസം കള്ളക്കടത്ത് ചെയ്യുന്നവർക്കും ഉണ്ടാവും. പക്ഷെ അവനവനിലേക്കൊന്ന് മാറി നോക്കിയാൽ മനസ്സ് പറയും നീ ചെയ്യുന്നത് ശരിയല്ലെന്ന്. ആ മനസ്സിന് ഒരു നല്ല റിലേറ്റീവ് പോയിന്റ്, കമ്പയറബിൾ പോയിന്റ് ആക്കി വെക്കേണ്ടത് ധാർമ്മിക മൂല്യങ്ങളുള്ള ഈശ്വരനെയാണ്. ഈ 10 സ്റ്റെപ്പിലൂടെ കടന്നു പോയാൽ ഒരു കാര്യം ഉറപ്പാ, ബ്രാഹ്മണ്യത്തിന്റെ ലെവലിലേക്ക് എത്താൻ സാധിക്കും. എന്തോ ഈശ്വരൻ ഈ 10 ചിന്തയും ബ്രാഹ്മണർക്ക് കൊടുത്തില്ല. കാരണം ഈ 10 ചിന്തയും ബ്രാഹ്മണർ ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ രാഷ്ട്രം അമേരിക്കയേക്കാൾ ഒരു 70 മടങ്ങ് മുകളിലേക്ക് പോകും. അത് ഈശ്വരനും കുറച്ച് പേടിയുള്ള പരിപാടിയാണ്. അതുകൊണ്ടായിരിക്കാം ഏത് ബ്രാഹ്മണർ ഒരുമിച്ചിരിക്കുന്ന സമയത്തും ചെവി കൂർപ്പിച്ചൊന്ന് കേൾക്കുക. പരദൂഷണം പറയാനാണ് 70%. ആ പരദൂഷണവും കഴിഞ്ഞതിന് ശേഷം, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ പറയും, ഞാൻ അവരെ കുറ്റം പറയല്ല കേട്ടോ, പിന്നെ താൻ ഇത്രയും നേരം പറഞ്ഞിരുന്ന ശ്ലോകം പറയായിരുന്നു, എനിക്ക് അവരോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ തനിക്ക് ഇഷ്ടമുണ്ടായിട്ട് അയാളെ പറ്റി കുറ്റം പറഞ്ഞത്, പെട്ടെന്നൊന്ന് ചോദിക്കാം, തനിക്ക് വളരെ സ്നേഹമുണ്ടായിട്ട് അയാളെ പറ്റി ഇത്ര നേരം കുറ്റം പറഞ്ഞത്. അല്ല, താൻ പറയുന്ന മാതിരിയൊന്നും എനിക്കില്ല, താനെന്താ പറഞ്ഞത്? ഒന്നുമില്ല. ഈ മനസ്സിനകത്തുള്ളത് പല രീതിയിലും പുറത്തേക്ക് വരുന്നു. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഏത് വ്യക്തികളെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ വർക്ക് ഏൽപ്പിക്കാം, തുളു ബ്രാഹ്മണരെ മാത്രം ഏൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം എന്താ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് തന്നെ അതിൽ നിന്ന് പോയിന്ന് വരും ഈ പേരില്. അപ്പൊ അത്രയും അധികം ഭയപ്പെടേണ്ട ഒരു വിഭാഗമായിരിക്കുന്നു പല വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണര്. ആരോടും ഒരു പ്രത്യേകതയുമില്ല. പക്ഷെ എന്തോ എത്രയോ നമ്പൂതിരിമാർക്ക് എന്തെല്ലാം സംഭവിച്ചതിന് ശേഷവും തൃശ്ശൂര് അവിടെയുള്ള ബ്രഹ്മസ്വ മഠത്തില് ഇതേപോലെ ഒരു ലെക്ചർ കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് മുമ്പിൽ ആദ്യം ഇരിക്കുന്നവൻ പുറത്തേക്ക് പോകും. ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇയാൾക്ക് ഒരു വീഡിയോ ഇരിക്കണം. അയാൾ വീഡിയോ വലിച്ചിട്ട് ഈ അകത്തേക്ക് വരുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം എന്ത് പറ്റി എന്നറിയാം, ഇത് കേൾക്കാനുള്ള ആകാംക്ഷയുള്ളത് കൊണ്ട് പുക അകത്ത് വെച്ച് പെട്ടെന്ന് അകത്തേക്ക് കയറി. അത് പുറത്തേക്ക് പോകല്ലേ, അപ്പൊ അകത്ത് വെച്ചിട്ട് തന്നെ പുക പുറത്തേക്ക് വന്നു. അപ്പൊ ഞാൻ ഇതേപോലെ പറഞ്ഞുകൊണ്ട് പോയി, ആദ്യം ബ്രാഹ്മണ്യം എന്താണെന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം യോഗക്ഷേമ സഭയുടെ സെക്രട്ടറി. അദ്ദേഹം സെക്രട്ടറിയാ. അപ്പൊ യോഗക്ഷേമ സഭയുടെ സെക്രട്ടറി തന്നെ ഈ പ്രഭാഷണത്തിനിടയ്ക്ക് 7 വീഡിയോ ലഭിച്ചു. ഇദ്ദേഹത്തിന് എങ്ങനെയാ ബ്രാഹ്മണ്യത്തെ വീഡിയോ ലഭിക്കുന്നത്? ബ്രാഹ്മണ്യത്തെ എതിരാണെന്ന് അർത്ഥത്തിലല്ല, പക്ഷെ ആ ലെവലിലുള്ള ഒരു കൺട്രോൾ ഇല്ലാത്ത ലെവലിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, നല്ല പൂജാരി ഇതിനകത്തുള്ളത് പുറത്തു പോയിട്ട് വീഡിയോ ലഭിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? വേറെ ഒന്നും ആലോചിക്കില്ല, ഉടനെ തന്നെ നിങ്ങളുടെ സമാജത്തിലെ ആൾക്കാർ കൂടിയതിനു ശേഷം പറയും, വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും കാലം ഈശ്വരനെ പൂജിച്ചത്, ഞങ്ങൾ നാളെ പുണ്യാഹം തളിച്ച് അടുത്ത ആളെ വെച്ചോളാം എന്ന് പറയും. കാരണം അദ്ദേഹത്തിൽ നിന്ന് ആ ചൈതന്യം അകത്തേക്ക് വരേണ്ടത്, അദ്ദേഹമാണ് ആവാഹിക്കുന്നതേ. അകത്ത് നിന്ന് ശിവനെ ആണെങ്കിലും ഭഗവതിയെ ആണെങ്കിലും രുദ്രനെ ആണെങ്കിലും അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ആണെങ്കിലും ശരീരത്തിനകത്ത് നിന്ന് ആവാഹിച്ച് പുറത്തേക്ക് കൊടുക്കുന്നത്. ഈ ആവാഹനത്തില് ഇപ്പൊ ഗംഗാഭഗവതിയെ ആവാഹിക്കുകയാണെങ്കിൽ ഗാംഗംഗായൈ വിശ്വമുഖ്യായൈ സദാശിവാമൃതായൈ നാരായണേയ നമോനമ ഗംഗാഭഗവതി ആഗച്ചാഗച്ച ആവാഹയാമി എന്ന് പറയുന്ന ആഗച്ചാഗച്ച ഹൈദരാബാദിൽ നിന്നോ അല്ലെങ്കിൽ ഹരിദ്വാറിൽ നിന്നോ ആവാഹയാമി അല്ല, ശരീരത്തിനകത്ത് നിന്ന. ഇയാളുടെ ശരീരത്തിനകത്ത് നോൺ വെജിറ്റേറിയൻ ഫുഡും വീഡിയോ വലിയും കള്ളു കുടിച്ചതും ആണെങ്കിൽ ഇവിടുന്ന് ഏത് ദേവിയാ പുറത്തേക്ക് വരിക? ചേഷ്ടാ ഭഗവതി അല്ലാതെ. അപ്പൊ ഒന്നും പുറത്തേക്ക് വരില്ല. അതിനെയാ നിങ്ങൾ പൂജിക്കുക. നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു പോയാലും ഒരു പ്രയോജനമില്ല. കാരണം ശക്തിയില്ലാത്ത ഒന്നിലെ നിരന്തരം നിങ്ങൾ എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ പൂജാരിക്ക് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാനുള്ള എല്ലാവിധ സംവിധാനവും കൊടുക്കുന്നത് പോലെ അദ്ദേഹത്തിനെ കൊണ്ടത് ചെയ്യിക്കുകയും വേണം. വടക്കൻ പാട്ടിലെ പാട്ട് പാടിയിട്ട് ദീപാരാധന നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ കുമാരനാശാന്റെ കവിത ചൊല്ലിക്കൊണ്ട് ആ പുഷ്പമേ നീ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നു, ഇതൊരു രാജ്ഞി മലയാളം അറിയാൻ പാടില്ലാത്തവനാണെങ്കിൽ ആയിരിക്കും മന്ത്രമാണെന്ന്. മന്ത്രം അതല്ല, ആ ലെവലിലേക്ക് ഈശ്വരോപാസന ഉയർത്തണം. ഇത് മുഴുവനും അറിഞ്ഞു കഴിയുമ്പോഴാണ് അഹിംസ സത്യമാസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ശൗചം സന്തോഷ തപസ്വാധ്യായം ഈശ്വര പ്രണിധാനം ബ്രാഹ്മണ്യത്തിലേക്കുള്ള വഴി. ബ്രഹ്മജ്ഞാനം അൾട്രാ മോഡേൺ ഫിസിക്സ് ആണ്. സെൽഫ് അവയർനെസ്, സെൽഫ് കോൺഷ്യസ്നെസ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രജ്ഞാനം ബ്രഹ്മേതി വിജാനാത്. സർവ്വത്തിലും അടങ്ങിയിരിക്കുന്ന അറിവാണ് പരമമായ ഈശ്വര ചൈതന്യം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇന്ന് 3 മണിക്ക് ഭാരതീയ വിദ്യാഭവനിൽ പറയുന്നുണ്ടാവും. അപ്പൊ പ്രജ്ഞാനം എന്ന അറിവ് അത് സർവ ചൈതന്യവത്തായതാണ്, പ്രപഞ്ചം തന്നതാണ്. അതിനെക്കുറിച്ചറിയാൻ സാധിക്കുന്നവരുടെ പന്താവാണ് ഇന്നത്തെ സബ്ജക്റ്റിന്റെ ടൈറ്റില് ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രഹ്മണ്യം. ബ്രഹ്മണ്യം എന്ന വാക്ക് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രാഹ്മണ്യമാണ് കറക്റ്റ് എന്ന് തോന്നുന്നു, പക്ഷെ ചിലപ്പോ എന്റെ പേരിൽ തെറ്റുണ്ടായിരിക്കാം. ഏതായാലും ആ പന്താവിലൂടെ സർവജനതയ്ക്കും പോകാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് സ്വാർത്ഥതയുടെ ലക്ഷ്യത്തിന് വേണ്ടിയെങ്കിലും ബ്രാഹ്മണ്യത്തിലൂടെ പോയാൽ ശരീരം, മനസ്സ്, ആരോഗ്യം, കുടുംബ ബന്ധം, സമൂഹ ബന്ധം, രാഷ്ട്രബന്ധം ഇത് നന്നാക്കാൻ സാധിക്കും. ആ പന്താവിലെ നന്മകൾ സ്വീകരിച്ചാൽ ശരിക്ക് ആത്മാർത്ഥമായിട്ട് ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ചിരിക്കുമ്പോൾ ഒരു ചെറിയ പാര അതിന്റെ ചുവട്ടിലുണ്ടായിരിക്കും. പാര വെക്കാതെ ചിരിക്കണമെങ്കിൽ മനസ്സിനകത്ത് നിർമ്മലമായ ഒരു ഭാവത്തിലേക്ക് എത്തണം. നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും, അപ്പോഴാണ് ബ്രാഹ്മണ്യത്തിന്റെ പന്താവ് ക്ലിയർ ആവുക, പ്രയാണം എളുപ്പമാവുക, ലക്ഷ്യം വ്യക്തമാവുക. ആ പന്താവിലേക്ക് വരുമ്പോൾ അതുപോലെ ഈ പൂണൂലിട്ട ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. വേദം സംരക്ഷിക്കാൻ ഈശ്വരനോ ഈ നാടോ കഴിഞ്ഞ 10,000 വർഷമായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം വേദം കയ്യിൽ വെച്ച് ഞങ്ങൾ മാത്രം വായിക്കണമെന്നല്ല, സമൂഹത്തിന്റെ മുഴുവനും നന്മയുടെ അളവുകോല് ബ്രാഹ്മണരായിരുന്നു, ബ്രാഹ്മണരാണ്. അവരിൽ നിന്നാണ് സമൂഹത്തിന് ഐകരൂപ്യവും ഏകതയും മഹത്വവും ചൈതന്യവും ഉണ്ടാകേണ്ടത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തില് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ബ്രാഹ്മണോപിക്രിയാഹീന, സ്വയം കർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ. ശൂദ്രാപ്രത്യവരോ ഭവേ, താഴത്തേക്ക് താഴത്തേക്ക് പോവുകയാണ്. ആ അറിവ്, നല്ല മാനസികാവസ്ഥ, നല്ല ശാരീരിക ഘടന, കോമ്പോസിഷൻ, കെമിസ്ട്രി, ഇതെല്ലാം വെച്ചുള്ള പ്രയാണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സമയമുണ്ടോന്ന് അറിഞ്ഞുകൂടാ, ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതായാലും ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന അറിവിന്റെ മകുടോദാഹരണത്തിന്റെ അവകാശികളും അതിന്റെ ചൈതന്യ പ്രവാഹകരുമാകാൻ നമ്മളെ ഓരോരുത്തരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് നമുക്ക് സാധിക്കും. ഇന്നുവരെ ചെയ്തതിലെ നല്ലത് മാത്രം സ്വീകരിക്കുക, ഇനിയുള്ളത് കഴിയുന്നത് നന്നായിട്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് ചീത്ത പറയുകയും ചീത്ത കേൾക്കുകയും ചെയ്യാതിരിക്കുക. ഇത് രണ്ടും സാധിച്ചാൽ സമൂഹത്തിൽ മാറ്റം വരും. സമൂഹത്തിൽ എന്ത് സംഭവിക്കട്ടെ, നമ്മില് മാറ്റം വരുത്തിയാൽ സമൂഹം ഓട്ടോമാറ്റിക്കലി മാറും. ഒരു കാര്യവും കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ പൈതൃകം ശുദ്ധശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം തന്നെ ശാസ്ത്രീയമായി പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു യജ്ഞത്തില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പൂർണ്ണമായിട്ടും നിമഗ്നരാണ്. ഡോക്ടർ എം സാംബശിവൻ, ന്യൂറോ സർജൻ, ലോകത്തില് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ഋഗ്വേദം ഇടത്തു നിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും ചൊല്ലാൻ സാധിക്കുന്നത്, യജുർവേദവും ഇടത്തു നിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും ചൊല്ലാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് സാംബശിവൻ. അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ന്യൂറോ സർജൻ, വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോ സർജിക്കൽ സൊസൈറ്റിയില് ആജീവനാന്ത പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത ലോകത്തിലെ ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ്. മരണം വരെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത ഒരു വ്യക്തി. ഒരു വശത്ത് ന്യൂറോ സർജറിയും മറുവശത്ത് ആത്മീയതയുടെ പര്യായമായ വേദവിജ്ഞാനവും. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു അനുഭവം പറയുകയുണ്ടായി. മിലിട്ടറിയിലെ അതിപ്രഗത്ഭനായ ഒരു ന്യൂറോ സർജൻ മരിച്ചതിന്റെ മെമ്മോറിയൽ ലെക്ചർ ബാംഗ്ലൂർ അദ്ദേഹം കൊടുത്തു. ആ ബാംഗ്ലൂര് കൊടുത്ത മെമ്മോറിയൽ ലെക്ചർ 50 മിനിറ്റ് ആണ് പതിവ്, 10 വർഷമായിട്ട്. ഇപ്രാവശ്യം 50 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ലെക്ചർ വേദത്തിലെ ന്യൂറോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ് നാരായണ സൂക്തവും ചേർത്ത് കോൺഷ്യസ്നെസ്സും അവയർനെസ്സും പ്രജ്ഞാനവും ചേർത്ത് ബ്രഹ്മചൈതന്യത്തെ ചേർത്ത് ന്യൂറോളജിക്കൽ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടും അവിടെ കൂടിയിരുന്ന 500 സർജന്മാര് ന്യൂറോ സർജന്മാര് സൈലന്റ് ആയിട്ട് മുഴുവനും കേട്ട്, ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കില് ദേ ഗോട്ട് ഫ്ലാബർ ഗാസ്റ്റഡ്, ഷോക്ക്ഡ് എന്നാ പറയുക. ആ രീതിയിൽ സംഭവിച്ചു. ഭാരതീയ വിജ്ഞാനം തിരിച്ചു കൊണ്ടുവന്നാൽ കേൾക്കാനും അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മാനവരാശിയുടെ ടോപ്പ് മോസ്റ്റ് മുതൽക്ക് ബോട്ടം മോസ്റ്റ് വരെയുള്ള ആൾക്കാരുണ്ട്. ഇത് പഠിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ഒരു സെന്റർ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് അഴുവഞ്ചേരി എന്ന് പറയുന്ന കേച്ചേരിയുടെ അടുത്ത് ഒരു വ്യക്തി ഒരു 1.5 ഏക്കർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അവിടെ ഒരു സമഗ്രമായ ഭാരതീയ ചിന്താധാര പഠനത്തിനാവശ്യമായ പുസ്തകങ്ങളും കാസറ്റുകളും സിഡികളും ഓഡിയോ വീഡിയോ സിസ്റ്റവും ഉൾപ്പെടെ സർവതും ചേർക്കാനുള്ള ഒരു യജ്ഞത്തിലാണ് സാധിക്കുന്നവര്. സാധിക്കുന്ന വിധത്തിൽ സാധിക്കുമ്പോൾ സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വലിയതായിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒന്നുമില്ല. അവനവന് സാധിക്കുന്നതെല്ലാം ചെയ്യാം, എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വളർത്താൻ മാത്രമല്ല ഈ സന്ദേശം പ്രചരിപ്പിക്കാനും ഏറ്റവും സന്തോഷം തോന്നിയത് 31st ജപ്പാനിലെ കമ്മീഷണർ വിളിച്ചു പറഞ്ഞു, ജപ്പാനിലുള്ള സകല ഇന്ത്യക്കാരുടെ വീടുകളിലും നിങ്ങളുടെ കാസറ്റ് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ജപ്പാൻ കമ്മീഷണർ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. തായ്ലാന്റിലെ രാജഗുരു വിളിച്ചു പറഞ്ഞു, ഇവിടെയുള്ള സ്കൂളുകളിലെ മുഴുവനും 30 മിനിറ്റ് വീതം നിങ്ങളുടെ കാസറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാസറ്റ് ഞങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 2 ആൺമക്കളെയും ഇത് സിലബസിന്റെ ഭാഗമായിട്ട് കാസറ്റ് കേൾപ്പിച്ച് പഠിച്ച് എക്സാമിനേഷൻ എഴുതിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിലെ 124 ഹിന്ദു മിഷണറിമാര് സിലബസ് ആയിട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ കാസറ്റുകളും ഇംഗ്ലീഷ് പുസ്തകങ്ങളുമാണ്. അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ. അപ്പൊ മലയാളം പുസ്തകങ്ങൾ മുഴുവനും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് സിഡികളിൽ. അപ്പൊ അവിടെ ധാരാളം സിഡി കോപ്പി ചെയ്ത് എത്തുന്നുണ്ട്. ഒരു തരത്തില് റെവല്യൂഷണറി ചേഞ്ച് സൈലന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ തെളിവ് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു നിന്നതും ഇവിടെ വന്നിരിക്കുന്നതും പഠിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് ഈ രാഷ്ട്രത്തില് 1360 വർഷക്കാലം വിദേശ ആക്രമണത്തിൽ നശിച്ചത് ഇവിടെയുള്ള ഗ്രന്ഥങ്ങളും ക്ഷേത്രങ്ങളും പാലസുകളും സ്വത്തുക്കളും നമ്മുടെ ആചാരങ്ങളുമായിരുന്നു.